കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി സഭയെ ഒരുക്കുക എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതൊരു ചെറിയ കാര്യമല്ല. അല്ലാതെ ബാക്കിയുള്ള, ഇന്നലെ ഞങ്ങൾ ജീസസ് മിഷൻ്റെ മിഷണറിമാരുടെ ഒരു സമ്മേളനമായിരുന്നു. ആ സമ്മേളനത്തിൽ ഞാൻ അവരോട് പറഞ്ഞൊരു കാര്യം, ഞാൻ ആഫ്രിക്കയിൽ പലപ്പോഴും പാസ്റ്റേഴ്സിൻ്റെ മീറ്റിങ്ങിനെല്ലാം പറയുന്നൊരു കാര്യമാണ്, ഞാൻ സുവിശേഷീകരണത്തിന് വളരെ പ്രാധാന്യം കൊടുത്ത് പഠിപ്പിക്കുന്ന ആളാണ്. പുറത്തുള്ള ആളുകൾ അകത്ത് വരണം, അതെനിക്ക് വലിയ ആഗ്രഹം, അല്ലെങ്കിൽ അത് കർത്താവിൻ്റെ ആഗ്രഹമാണ്. ഇപ്പോഴാണെങ്കിലും വാട്സാപ്പിലൊക്കെ ആണെങ്കിലും സുവിശേഷീകരണത്തെക്കുറിച്ചുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള മെസ്സേജസ് എൻ്റെ വന്നുകൊണ്ടിരിക്കുന്നതിനകത്തും പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം അതാണ്. പുറത്തുള്ള ആളുകൾ അകത്ത് വരണം. അത് നടക്കണമെങ്കിൽ സുവിശേഷീകരണം സഭയുടെ ഒരു തീരുമാനമായിട്ട് തന്നെ, സഭയുടെ ഒരു പ്രോജക്റ്റായിട്ട്, പ്രോജക്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് പറയാൻ പേടിയാണ്, ഓരോ പേര് പറയുമ്പോഴും അതിന് ഒരു വേൾഡ്ലി ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനോട് ഉള്ളതുകൊണ്ട് പ്രോജക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് അങ്ങനെ ചിന്തിക്കരുത്. പ്രോജക്റ്റ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സഭയുടെ ഉത്തരവാദിത്തമായിട്ട് നമ്മൾ ഏറ്റെടുക്കേണ്ടത് ആവശ്യമാണ്. ദ ഹോൾ ചർച്ച് ഷുഡ് ടേക്ക് ദ ഹോൾ ഗോസ്പൽ ടു ദ ഹോൾ വേൾഡ്. അതാണ് വാസ്തവത്തിൽ ഞാൻ ഈ ദിവസങ്ങളിൽ ചർച്ചിൻ്റെ അല്ലെങ്കിൽ സുവിശേഷീകരണത്തെക്കുറിച്ചുള്ള ക്ലാസ്സുകളിൽ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം. അതൊരു ഫാക്റ്റാണ്. പക്ഷേ അതിനേക്കാൾ പ്രാധാന്യമർഹിക്കുന്ന, പുറത്തുള്ള ആളുകൾ അകത്ത് വരണം എന്ന് പറയുന്നത് പോലെയോ അതിലപ്പുറമോ പ്രാധാന്യമർഹിക്കുന്ന ഒരു കാര്യമാണ്, അകത്ത് വന്നവനങ്ങ് മോളി ചെല്ലണം. പുറത്തുള്ളവൻ അകത്ത് വരണമെന്നുള്ളത് ശരിയാണ്, പക്ഷേ അകത്ത് വന്നവനങ്ങ് മോളി ചെല്ലണം. അല്ലെങ്കിൽ പിന്നെ ഈ പണിയുന്നതിനകത്തൊന്നും അർത്ഥമില്ലാതായി പോകും. ആ ഒരു വലിയ ഒരു കൺസേൺ നമുക്ക് അത്യാവശ്യമാണ്, ആ ഒരു വലിയ കൺസേൺ. അതിനെനിക്ക് തോന്നുന്നത് ഈ കാലയളവിൽ ഉണ്ടായിട്ടുള്ള ഒരു വലിയ പ്രശ്നം, ഞാൻ ആഫ്രിക്കയിലെ ക്യാപ്റ്റൻ സിയാമ എന്ന് പറയുന്ന നമ്മുടെ മിഷണറി അവിടെയുണ്ട്. അദ്ദേഹം ഇപ്പോൾ ഫുൾ ടൈം നമ്മുടെ കൂടെ തന്നെ വർക്ക് ചെയ്യുന്ന ഒരു മിഷണറിയാണ്. അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞപ്പോഴും ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞൊരു കാര്യമുണ്ട്, ക്യാപ്റ്റൻ നമ്മൾ വലിയ വലിയ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്നതിനേക്കാൾ അത്യാവശ്യമുള്ളത് കർത്താവിനെ സ്നേഹിക്കാൻ ഈ ജനങ്ങളെ പഠിപ്പിക്കുക എന്നുള്ളതാണ്. കാര്യം കർത്താവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് അവർ കർത്താവിനെ അനുസരിക്കും. കർത്താവിനെ അനുസരിച്ചാൽ സ്വാഭാവികമായും ദൈവ വചനത്തിനനുസരിച്ചുള്ള ഒരു സഭ ഉണ്ടാകും. അപ്പോൾ ഇതിൻ്റെ എല്ലാം തുടക്കം കർത്താവിൻ്റെ സ്നേഹം, അല്ലെങ്കിൽ കർത്താവിനെ സ്നേഹിക്കുക, യേശുവിനെ സ്നേഹിക്കുക എന്നുള്ളതാണ്. അപ്പോൾ യേശുവിനെ സ്നേഹിക്കുമ്പോൾ പിന്നെ യേശുവിനെ കളയാൻ നമുക്ക് പറ്റത്തില്ല. നമ്മൾ സ്നേഹിക്കുന്ന ഒരു കാര്യം വിട്ടുകളയാൻ നമ്മൾ ഒരിക്കലും വിട്ടുകളയത്തില്ല. ജോസങ്ങൾ പറയുമ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞങ്ങൾ സംസാരിച്ചപ്പം ജോസങ്ങൾ പറയുമായിരുന്നു, മുത്ത് കണ്ടു കിട്ടിയവൻ്റെ ആ സന്തോഷമേ, അവിടെ എഴുതിയിരിക്കുന്ന വാക്ക് തന്നെ അങ്ങനെയാണ്, അവൻ ചെന്ന് സന്തോഷത്താൽ തനിക്കുള്ളതൊക്കെയും വിറ്റ് ആ വയൽ സ്വന്തമാക്കി. അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട വാക്കാണ് സന്തോഷത്താൽ എന്ന് പറയുന്നത്. നമുക്കിപ്പം പലപ്പോഴും ഉള്ള പ്രശ്നം ഗതികേട് കൊണ്ട് അത് വാങ്ങിച്ചെന്നുള്ള നിലയിലാണ് നമ്മുടെ ഇടപെടൽ. ബ്രദറെ, ഞാൻ എപ്പോഴും പ്രസംഗത്തിലൊക്കെ പറയാറുള്ളൂ, രക്ഷിക്കുക, പെട്ടുപോയില്ലേ ബ്രദറെ എന്ന് ചോദിക്കുന്നത് ഏതാണ്ട് പെട്ടുപോയതുപോലെയാണ്. അതിനകത്ത് എന്തുണ്ടാകുന്നില്ല, സന്തോഷം. പക്ഷെ മുത്ത് കണ്ടുകിട്ടിയവനെ സംബന്ധിച്ചിടത്തോളം അത് അതിൻ്റെ വില മനസ്സിലാക്കിയപ്പോൾ അവൻ എന്ത് ചെയ്തു, ചെന്ന് സന്തോഷത്താൽ തനിക്കുള്ളതൊക്കെയും വിറ്റ് ആ വയൽ സ്വന്തമാക്കി. അപ്പൊ തനിക്കുള്ളതൊക്കെയും വിൽക്കുവാൻ തക്കവണ്ണം ആ ഉപമയുടെ ഏറ്റവും പഞ്ചതാണ്. ഒത്തിരി കാര്യങ്ങളുണ്ട് അതിനകത്ത്. ഞാനിത് പറയുമ്പോൾ ഞാൻ അതിൻ്റെ വ്യാഖ്യാനത്തിൽ നമുക്ക് പല കാര്യങ്ങൾ പറയാനായിട്ട് പറ്റും. അതിനകത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നിധി അവൻ തേടിപ്പിടിച്ചതല്ല, കണ്ടെത്തിയതാണ്. ഈ നിധി അവൻ തേടിപ്പിടിച്ചതല്ല. ഇന്ന് മിക്കവാറും നിധി കിട്ടുമായിരിക്കും, ഞാനൊന്ന് കിളച്ചു നോക്കാമെന്ന് പറഞ്ഞ് നോക്കിയതൊന്നും അല്ല അവൻ, ആണോ? അല്ല. വാസ്തവത്തിൽ അവൻ നിധി കണ്ടെത്തുന്നതിനേക്കാൾ നിധി അവനെ കണ്ടെത്തി എന്ന് പറയുന്നതാണ് കൂടുതൽ ശരി. കാര്യം ഇവനെ, ഇവൻ കലപ്പ അതിലേക്ക് കൂടെ ഓടിച്ചു എന്നുള്ളത് ശരിയാണ്, പക്ഷേ ഈ നിധി ഇവൻ ഇന്ന് കിട്ടുമെന്ന് വെച്ച് കണ്ടുപിടിച്ചതല്ല. അപ്പോൾ ഒരു പക്ഷേ ആളുകൾ ചോദിച്ചേക്കാം, അടുത്ത ഉപമയിൽ പറയുന്നത് സ്വർഗരാജ്യം വിലയേറിയ മുത്ത് അന്വേഷിക്കുന്ന ഒരു വ്യാപാരിയോട് സദൃശ്യം. അപ്പോൾ അവൻ അന്വേഷിച്ചില്ലേ? യെസ്, അന്വേഷിച്ചു. പക്ഷെ അവൻ ജീവിതകാലം മുഴുവൻ അന്വേഷിച്ചാലും ഇത് കണ്ടെത്തണമെന്ന് നിർബന്ധമില്ല. ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം. അപ്പൊ ഈ രണ്ടു കൂട്ടരെയും ഈ നിധി കണ്ടെത്തുകയാണ്, നിധി ഇങ്ങോട്ട് വന്ന് കണ്ടെത്തുകയാണ്, അല്ലാതെ അവർ നിധിയെ കണ്ടെത്തുകയാണ്, അല്ലെങ്കിൽ നിധിയെ അന്വേഷിച്ച് കണ്ടെത്തുകയല്ല. അന്വേഷിക്കുന്ന ആളുകളുടെ അംഗസംഖ്യ വളരെ കുറവാണ്, മിക്കവരും അന്വേഷിച്ചിട്ടൊന്നും കണ്ടെത്തിയതൊന്നും അല്ല. പിന്നെ സാക്ഷി പറയുമ്പോൾ ഒരു ഓളത്തിന് ഞാൻ എന്താണ് ഞാൻ എവിടെ സത്യം എന്ന് വെച്ച് എല്ലാ അമ്പലങ്ങളും കയറി ഇറങ്ങി, എല്ലാ മോസ്കുകളും കയറി ഇറങ്ങി, എല്ലാ പള്ളികളും കയറി ഇറങ്ങി, ചുമ്മാ പറയുന്ന ഇതൊന്നാണ്. അങ്ങനെയൊക്കെ ആരാ എല്ലാ വേദഗ്രന്ഥങ്ങളും വായിച്ചു ആരാ ഇതൊക്കെ വായിച്ചിട്ടുള്ളത്? എല്ലാ വേദഗ്രന്ഥങ്ങളും വായിച്ചെന്നൊക്കെ സി ഇതൊക്കെ പിന്നൊരു ഓളത്തിന് പറയുന്നതല്ലാതെ എന്താ ശരിക്കും ഇതൊന്നും സംഭവിച്ചൊന്നുമല്ല. പക്ഷേ ശരിക്കും പറഞ്ഞാൽ കർത്താവിനെ നമ്മൾ കണ്ടെത്തി എന്ന് പറയുന്നതിനേക്കാൾ സത്യം കർത്താവ് നമ്മളെ കണ്ടെത്തി എന്ന് പറയുന്നതാണ്. നയനാൻ പറഞ്ഞപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്, കർത്താവ് ചോദിക്കുക, നിങ്ങൾ അവിടെ ഇവിടെ അന്വേഷിച്ചിട്ട് എന്താ കാര്യം, ഞാൻ ഇരിക്കുന്നിടത്ത് വന്നല്ലേ അന്വേഷിക്കേണ്ടത് ഇല്ലേ? കർത്താവ് എങ്ങും പോയിട്ടില്ല, കർത്താവ് എങ്ങും പോയിട്ടില്ല. അപ്പോൾ നമ്മൾ കർത്താവിനെ കണ്ടെത്തി, അതിൽ കർത്താവ് അത് തന്നെയാണല്ലോ പറഞ്ഞത്, നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്തു എന്ന് അല്ല, ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തു. അതാണ് കൃപയെന്ന് പറയുന്നത്. അതാണ് നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്ത ഏറ്റവും വലിയ ഉപകാരം എന്ന് പറയുന്നത്. ബുദ്ധിപരമായി കണ്ടെത്തിയതല്ല ഇത്, അത്രയ്ക്കുള്ള ബുദ്ധിയൊന്നും നമുക്കില്ല. കർത്താവിനെ കണ്ടെത്തത്തക്ക രീതിയിലുള്ള ബുദ്ധിയൊന്നും നമുക്ക് ഇല്ല. പത്രോസ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു ആകുന്ന, കർത്താവ് പറഞ്ഞു, ശിമോനെ ജഡരക്തങ്ങളല്ല നിനക്കിത് മനസ്സിലാക്കി തന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിന്റെ ബുദ്ധിയല്ലെന്നാണ് അർത്ഥം. ജഡരക്തങ്ങളല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതാണ്, നീ ആലോചിച്ച് ചിന്തിച്ച് കണ്ടുപിടിച്ചതൊന്നും അല്ല ഞാൻ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണെന്ന്. അതിനുള്ള ബുദ്ധിയൊന്നും നിനക്ക് ഇല്ല. എന്നെ കണ്ടേച്ച് ഇവൻ ജീവനുള്ള, എടാ ഒരു തച്ചന്റെ മകനായ യേശുവിനെ കണ്ടിട്ട് ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണെന്ന് മനസ്സിലാക്കത്തക്ക രീതിയിലൊന്നും പത്രോസിനില്ല. പക്ഷേ അവിടെയാണ് വെളിപ്പാടുണ്ടാകുന്നത്. അറിവുണ്ട്, വെളിപ്പാടുണ്ട്. നമ്മൾ പലപ്പോഴും ആശ്രയിക്കുന്നത് അറിവിനെയാണ്, അറിവ് കണ്ടുപിടിക്കുന്ന ഒരവസ്ഥ, ബുദ്ധിപരമായി കണ്ടുപിടിക്കാൻ പരിശ്രമിക്കുന്ന അവസ്ഥ. പക്ഷേ ബുദ്ധിപരമായി യേശുവിനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല, അത് വെളിപ്പെടുത്തപ്പെട്ടാലേ പറ്റൂ. അത് വെളിപ്പാടാണ്, അത് ദൈവം വെളിപ്പെടുത്താതെ ആരും കർത്താവിനെ തിരിച്ചറിയുന്നില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ഇത് കൃപയാണ് എന്ന് പറയാൻ കാര്യം. ഇത് കൃപയാണ്, നമ്മൾ കണ്ടെത്തിയതല്ല. അതുകൊണ്ട് തന്നെയാണല്ലോ അമേസിംഗ് ഗ്രേസിനകത്ത് പാടുമ്പോൾ പാടുന്ന പാട്ടെന്നാണ്, അമേസിംഗ് ഗ്രേസ് ഹൗ സ്വീറ്റ് ദ സൗണ്ട് ദാറ്റ് സേവ്ഡ് എ റിച്ച് ലൈക്ക് മീ. ഐ വാൻസ് വാസ് ലോസ്റ്റ് ബട്ട് നൗ ഐ ആം ഫൗണ്ട്, വാസ് ബ്ലൈൻഡ് ബട്ട് നൗ ഐ സീ, ഐ വാസ് ലോസ്റ്റ് ആൻഡ് നൗ ഐ എം ഫൗണ്ട് എന്നാ പറയുന്നത്, അല്ലാതെ ഐ ഫൗണ്ട് എന്നല്ല, ഞാൻ കണ്ടെത്തിയെന്നല്ല, ഞാൻ കണ്ടെടുക്കപ്പെട്ടു. അതാ സത്യം, ഞാൻ ലോസ്റ്റ് ആയിരുന്നു, ഞാൻ കണ്ടെടുക്കപ്പെട്ടു, കർത്താവ് എന്നെ കണ്ടെടുത്തു. ഇപ്പൊ ഞാൻ ലോസ്റ്റ് അല്ല, എനിക്കൊരു ഐഡന്റിറ്റി ഉണ്ട്, ഞാൻ കർത്താവിന്റെ വകയാണ്, കർത്താവ് എന്നെ അവന്റെ സ്വന്തമാക്കി, നഷ്ടപ്പെട്ട എന്നെ അവന്റെ സ്വന്തമാക്കി. അത് കർത്താവിന്റെ കൃപയാണ്. അത് മനസ്സിലാക്കുമ്പോൾ, വാസ്തവത്തിൽ ദൈവപ്രവൃത്തിയുടെ മാഹാത്മ്യം മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് കർത്താവിനെ സ്തുതിക്കാൻ പോലും കഴിയുന്നത്, അല്ലെങ്കിൽ പറ്റില്ല. ഇല്ലെങ്കിൽ നമ്മൾ കണ്ടെത്തിയതാണെങ്കിൽ നമ്മളെ എഫേർട്ട് കൊണ്ടാണ് ഇത് നടന്നെന്ന് ചിന്തിക്കും. അല്ല, നമ്മളെ എഫേർട്ട് കൊണ്ടല്ല, അതിനൊരു മനസ്സ് നമുക്കുണ്ടായിരുന്നെങ്കിൽ ഗുഡ്, അത് അത്യാവശ്യമാണ്, അത് അത്യാവശ്യമാണ്. നിധി കണ്ടെത്തിയിട്ട് എനിക്കിതൊന്നും വേണ്ട എന്ന് വേണമെങ്കിൽ അവന് പറയാം, അവനത് വേണമെങ്കിൽ ഉപേക്ഷിക്കാം. പക്ഷേ കിട്ടിയത് അവന്റെ കഴിവുകൊണ്ടല്ല, കിട്ടിയത് കരുണ കൊണ്ടാണ്, കൃപ കൊണ്ടാണ്. ഈ തിരിച്ചറിവാണ് എല്ലാത്തിനെയും ദൈവബന്ധിയായി കാണാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത്. ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നതും വേദവസ്തുത്തിലൊരു സ്പെസിഫിക് വാക്യത്തിൽ നിന്ന് മാത്രം പറയാനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നയനാൻ പറഞ്ഞതുപോലെ ഒരു സ്വാഭാവികം ഒരു കോമൺ പബ്ലിക്കിൽ പറയുന്ന കാര്യങ്ങളും അല്ല ഞാനിവിടെ പറയുന്നത്. പകരം ശിഷ്യന്മാരോട് സംസാരിച്ചതുപോലെ കുറെ കൂടെ ആഴത്തിൽ കാര്യങ്ങളെ മനസ്സിലാക്കാൻ, ആഴത്തിൽ എന്ന് പറയുമ്പോഴത്തേക്ക് വലിയ ബുദ്ധിപരമായ ആഴമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, കുറെ കൂടെ കൂടുതൽ ദൈവത്തോട് അടുക്കാൻ, ദൈവം ദൂരെ ആയിരിക്കുമ്പോൾ കുറെ കൂടെ ദൈവത്തോട് അടുക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളോട് ആണ് ഇന്ന് എനിക്ക് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. കുറേ നാളുകളായിട്ട് എൻ്റെ മനസ്സിൽ ഉള്ള ചില കൺസേൺസ്, അതൊരു പക്ഷേ കൺസേൺസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒത്തിരി കൺസേൺ നമുക്കുണ്ട്. ഇപ്പം സുവിശേഷീകരണം നടക്കുന്നില്ല എന്നുള്ള കൺസേൺ നമുക്ക് ഉണ്ട്, അതെനിക്കുമുണ്ട്. അതൊന്നുമല്ല ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, കർത്താവിനെ പിൻഗമിക്കുന്ന അനുഗമിക്കുന്ന ശിഷ്യന്മാരായ ആളുകൾ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞോ പറഞ്ഞു അവൻ ശിഷ്യന്മാർക്ക് അതൊക്കെ വ്യാഖ്യാനിച്ചു കൊടുത്തു, അല്ലാത്തത് ഉപമകളാൽ അവൻ സംസാരിച്ചു. അപ്പോൾ അങ്ങനെ രണ്ടവസ്ഥ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ഉണ്ടാകണം. അതായത് കർത്താവ് പറയുന്ന ഉപമകൾ നമ്മൾ കേൾക്കണം, അല്ലെങ്കിൽ കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ കോമണായ കാര്യങ്ങൾ മനസ്സിലാക്കി കുറെ കൂടെ ആഴത്തിലുള്ള ബന്ധം, പുരുഷാരവും യേശുവും തമ്മിൽ ബന്ധമുണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ടായിരിക്കും. പക്ഷേ പുരുഷാരവും യേശുവും തമ്മിലുള്ള ബന്ധത്തിൻ്റെ 1000 മടങ്ങ് ശിഷ്യനും യേശുവും തമ്മിൽ ഉണ്ട്. ആ ശിഷ്യത്വത്തിലേക്ക് വളർന്നുകൊണ്ടിരിക്കുന്ന ആളുകൾ എന്ന നിലയിലാണ് ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കുന്നത്. അതിനകത്ത് പ്രധാനമായും പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം ഇതാണ്, നമ്മളുടെ എംഫസിസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് പലപ്പോഴും ഉണ്ടാകുന്ന ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്, നമ്മൾ നമ്മുടെ ഭാഗത്തെ വെച്ച് കാര്യങ്ങൾ പറയുന്നതിന് പകരം സംസാരിക്കുന്ന വാക്കുകൾ മാത്രമല്ല, നമ്മുടെ മനസ്സിലാണെങ്കിലും പലപ്പോഴും നമ്മളുടെ ഭാഗത്ത് നിന്ന് വരുന്നതിനേക്കാൾ ദൈവത്തിൻ്റെ ഭാഗത്ത് നിന്ന് ദൈവം എന്ത് ചെയ്യുന്നു എന്നുള്ളത്, ആ ഗോഡ് സെൻറ്റേർഡായിട്ട് നമ്മൾ ദൈവവചനം പഠിക്കാനും അഭ്യസിക്കാനും ഗോഡ് സെൻറ്റേർഡായിട്ട് ജീവിക്കാനും, അത് ഞാൻ കുറച്ചുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ വ്യക്തമാകും. മുമ്പേ പറഞ്ഞതുപോലെ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഒരു ദിവസം കൊണ്ട് നമ്മൾ ഗ്രഹിക്കുന്ന കാര്യം ആയിരിക്കത്തില്ല. പക്ഷെ ഒരു ടേൺ നമ്മുടെ യേശു ക്രിസ്തുവുമായുള്ള ബന്ധത്തിൽ ഒരു ടേൺ ഉണ്ടാകാൻ വേണ്ടിയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതൊരു കോമൺ പബ്ലിക്കിനോട് പറയുന്ന വാക്കുകളല്ല ഇന്ന് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറയാൻ കാര്യം. ഇപ്പോൾ ഈ ഇന്ന് നമ്മൾ പറഞ്ഞ കാര്യത്തിൽ തന്നെ ഈ പറഞ്ഞല്ലോ, ദൈവം നമ്മളെ കണ്ടെത്തുകയാണ്, നമ്മൾ ദൈവത്തെ കണ്ടെത്തുകയല്ല. എന്തോ നമ്മളുടെ എംഫസിസ് പലപ്പോഴും ഏതൊക്കെ സാഹചര്യങ്ങളിലൂടെ നമ്മൾ കർത്താവിനെ കണ്ടെത്തി എന്ന് പറയാനാണ് നമ്മുടെ ടെൻഡൻസിയും. അത് പറയുന്നതിന് തെറ്റൊന്നുമില്ല, ദാറ്റ്സ് നോട്ട് ഇൻഅപ്രോപ്രിയേറ്റ് എന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ പറഞ്ഞത് കുറെ കൂടെ കർത്താവിനോട് അടുക്കുമ്പോൾ എൻ്റെ അന്വേഷണങ്ങൾക്കൊന്നും ഒരു വിലയുമില്ലായിരുന്നെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ പറഞ്ഞത് നിങ്ങൾ ഗ്രഹിക്കുന്നുണ്ടല്ലോ. ഓക്കെ, ബി ഫ്രീ. ഞാൻ ദൈവത്തെ കണ്ടെത്താനായിട്ട് നടത്തിയ പരിശ്രമങ്ങൾ ഒത്തിരി ഉണ്ടായിരിക്കാം, പക്ഷേ ഞാൻ ദൈവത്തെ കണ്ടെത്തിയാൻ നടത്തിയ പരിശ്രമങ്ങളൊന്നും ദൈവം എന്നെ കണ്ടെത്താൻ നടത്തിയ, എന്നെ അവൻ്റെ സ്വന്തമാക്കാൻ നടത്തിയ പരിശ്രമങ്ങളുമായിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ ഒന്നുമല്ല. ഡി എൽ മുള്ളി ജോർജ് മുള്ളറിനെ കാണുന്ന, ഞാൻ ജോർജ് മുള്ളറിനെ കുറിച്ച് ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, ഒരു മലയാളത്തിലുള്ള ഒരു പുസ്തകം, ജിയലസ് പബ്ലിഷ് ചെയ്ത്. അപ്പോൾ അതിനകത്ത് ഞാൻ ഒരു സാഹചര്യം പറയുന്നുണ്ട്. ഡി എൽ മുള്ളി ഒരിക്കൽ ജോർജ് മുള്ളറിനെ സന്ദർശിച്ചു. ജോർജ് മുള്ളർ ബ്രിസ്റ്റലിലാണ്, യൂറോപ്പിലാണ്. ഡി എൽ മുള്ളി അമേരിക്കയിൽ ആണ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഡി എൽ മുള്ളിയുടെ ശുശ്രൂഷയുടെയൊക്കെ ഒരു ഏതാണ്ട് ഒരു അങ്ങനെ വലിയൊരു ഇതാകുന്നതിന് മുമ്പാണ് ഈ ജോർജ് മുള്ളറിനെ സന്ദർശിക്കുന്നത്. അപ്പോൾ ജോർജ് മുള്ളറും ഡി എൽ മുള്ളിയും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. ഡി എൽ മുള്ളി ഭയങ്കര അധ്വാനിയായ ഒരു മനുഷ്യനാണ്, ഭയങ്കര കാലിബറുള്ള ആളാണ്. അല്ലെങ്കിൽ എന്ത് കാര്യങ്ങളും ഒരു കാര്യം തീരുമാനിച്ചാൽ അത് നടത്താനുള്ള എല്ലാ കാലിബറും ആയതുകൊണ്ട് ജോർജ് മുള്ളർ ഭയങ്കര പതുങ്ങിയാണ്. ഈ പറയുന്ന പരിപാടിക്കൊന്നും പുള്ളിയില്ല. പുള്ളിക്ക് ആകെപ്പാടെ അറിയാവുന്ന പരിപാടി എന്ന് പറയുന്നത് പ്രാർത്ഥനയാണ്, അല്ലാതെ വേറെ വലിയ കാര്യങ്ങളൊന്നും ചെയ്യാൻ കഴിവില്ലാഞ്ഞിട്ടല്ല, പക്ഷേ അദ്ദേഹത്തിൻ്റെ നേച്ചർ അതാ. അപ്പോൾ ഡി എൽ ജോർജ് മുള്ളർ 2000 കുഞ്ഞുങ്ങളുള്ള ഒരു അനാഥശാല നടത്തുന്നുണ്ടെന്നറിഞ്ഞ് ബ്രിസ്റ്റലിൽ ഇത് കാണാൻ പോയതാണ് ഡി എൽ മുള്ളി. അപ്പോൾ ഡി എൽ മുള്ളി ഇതെല്ലാം കണ്ടങ്ങ് വരുണ്ടു പോയി. എന്നിട്ട് ഡി എൽ മുള്ളി ഇദ്ദേഹത്തോട് ചോദിച്ചു, മിസ്റ്റർ മുള്ളർ, ഇത് ഭയങ്കര അത്ഭുതമായിരിക്കുന്നു. അപ്പോൾ ചെന്നപ്പോ തൊട്ട് ഡി എൽ മുള്ളി പറയുന്നുണ്ട്, ദൈവം എന്നെ അമേരിക്കയിൽ ഒത്തിരി ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട്. സത്യമാ, കള്ളമെന്നല്ല പറയുന്നത്, ഒത്തിരി ഉപയോഗിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ കരുണയാൽ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റി. ഞാനവിടെ ഇല്ലിനോയിസിലെ 2000 സ്റ്റുഡൻസിൻ്റെ കുഞ്ഞുങ്ങളുള്ള ഒരു സൺഡേ സ്കൂൾ തുടങ്ങി. ആദ്യം കുറച്ച് പേരെ ഉള്ളായിരുന്നു, അത് 2000 പേരായി. അപ്പോൾ ആ 2000 പേരിൽ ഒത്തിരി പേര് രക്ഷിക്കപ്പെട്ട് വന്നപ്പോഴത്തേക്ക് ഞാൻ ഇല്ലിനോയ് സ്ട്രീറ്റ് ചർച്ച് എന്ന് പറഞ്ഞ ഒരു സഭ പണിതു. പക്ഷെ ഭയങ്കര പ്രയാസമായിരുന്നു പൈസയൊക്കെ ഉണ്ടാക്കാനായിട്ട്. പിന്നെ ഞാൻ എന്ത് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ വലിയ ബിസിനസ്സുകാരെയൊക്കെ വിളിച്ച് ലഞ്ച് മീറ്റിങ്ങും ഡിന്നർ മീറ്റിങ്ങും ഒക്കെ നടത്തും. അപ്പോൾ എന്നിട്ട് അവരോട് എൻ്റെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അവർ തന്നു കേട്ടോ, അതൊക്കെ വലിയ ദൈവത്തിൻ്റെ കൃപയാണ്, ഏതാണെങ്കിലും നമുക്ക് നല്ല ഒരു ഹോള് പണിയാൻ പറ്റി, ഇവിടെ ഇപ്പം നല്ല ചർച്ച നടക്കുകയാണ്. ആ സമയമേ ആയുള്ളൂ അദ്ദേഹം അതായത് ഡി എൻ മോഡിയുടെ ശുശ്രൂഷയിലെ പ്രാരംഭ സമയമാണ്. പിന്നെ ഞാൻ ലണ്ടനിൽ വന്നിട്ടാണെങ്കിലും ഈ മീറ്റിംഗ് നടത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവർക്കും ബൈബിളൊക്കെ കൊടുക്കണമായിരുന്നു. പക്ഷേ ആദ്യമൊക്കെ വളരെ ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഞാൻ ഇതേപോലെ പല ആളുകളെ കണ്ടു, അവരെല്ലാവരും സഹായിച്ചു കേട്ടോ അങ്ങനെ എന്ന് പറഞ്ഞ് അദ്ദേഹം ദൈവത്തിന് വേണ്ടി ഡി എൻ മോഡി എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയാൻ തുടങ്ങി. ഈ പറഞ്ഞതൊന്നും കള്ളമല്ല, സത്യമായ കാര്യമാണ് പറയുന്നത്, ചെയ്തതാ. അത് ദൈവത്തിന്റെ കരുണയാണെന്നൊക്കെ പറയുന്നുണ്ട് ഇദ്ദേഹം. കുറെ കഴിഞ്ഞ് ഈ 2000 കുഞ്ഞുങ്ങളുടെ അനാഥശാല കണ്ടു കഴിഞ്ഞപ്പോൾ ഡി എൻ മോഡി വരണ്ടു പോയി. 2000 പേർക്ക് ഇരിക്കാവുന്ന ഒരു ഹോള് പണിതതാ വലിയ കാര്യമായിട്ട് ഡി എൻ മോഡി പറഞ്ഞത്. പക്ഷേ 2000 കുഞ്ഞുങ്ങൾക്ക് 3-ഓ 4-ഓ നേരം ഭക്ഷണം കൊടുത്ത് അവിടെ താമസിപ്പിച്ച് അവരുടെ ആ കാര്യങ്ങൾ, ഭക്ഷണം മാത്രം കൊടുത്താൽ പോരല്ലോ, അവരുടെ ആത്മീയ കാര്യങ്ങൾ, അവരുടെ എഡ്യൂക്കേഷന്റെ കാര്യങ്ങൾ, അവരുടെ മറ്റുള്ള കാര്യങ്ങൾ. 2000 ചിൽഡ്രൻ വർ സ്റ്റേയിങ്. ജോർജ് മുള്ളർ ഒരു ദൈവകൃപ ഒത്തിരി അനുഭവിച്ച മനുഷ്യനാണ്. 2000 കുഞ്ഞുങ്ങൾ അനാഥശാല നടത്തിയെന്ന് മാത്രമല്ല, അദ്ദേഹം 8 രാജ്യങ്ങളിലായിട്ട് 56 ഫ്രീ സ്കൂളുകൾ നടത്തുന്നുണ്ടായിരുന്നു. ഒന്ന് ജബൽപൂരിലുണ്ടായിരുന്നു, നമ്മുടെ ഇന്ത്യയിൽ പോലും 8 രാജ്യങ്ങളിലായിട്ട് 56 ഫ്രീ സ്കൂൾ നടത്തുന്നുണ്ടായിരുന്നു. 1000-ലേറെ സുവിശേഷകർക്ക് എല്ലാ മാസവും അദ്ദേഹം വിദേശത്ത് വർക്ക് ചെയ്യുന്ന സുവിശേഷകർക്ക് പലർക്കും അദ്ദേഹം പണം അയച്ചു കൊടുത്തുകൊണ്ടിരുന്നു. ഇതെല്ലാം ഒരു മനുഷ്യനോട് പോലും ചോദിക്കാതെ അദ്ദേഹം ചെയ്ത കാര്യമാണ്. അപ്പോൾ ഡി എൽ മോളി ചോദിച്ചു, മിസ്റ്റർ മുള്ളർ, ഇത് ഭയങ്കര ചിലവുള്ള കാര്യമല്ലേ? ചിലർക്ക് അതേ മനസ്സിൽ വരത്തുള്ളൂ, ചിലവുള്ള കാര്യമല്ലേ? ജോളിനോട് പറഞ്ഞു, ശരിയാണ്, ചിലവുള്ള കാര്യമാണ്. ഇതിനൊക്കെ എങ്ങനെ പണം കണ്ടെത്തുന്നു? ഞാനാണെങ്കിൽ 2000 പേർക്ക് ഇരിക്കാവുന്ന ഒരു ഹോള് പണിയാൻ തന്നെ എന്ത് കഷ്ടപ്പെട്ട പണം ഉണ്ടാക്കിയത്? ഇതൊക്കെ താങ്കൾക്ക് എങ്ങനെ കഴിയുന്നു? ഞാൻ പറഞ്ഞു, ഐ പ്രേ, ഞാൻ പ്രാർത്ഥിക്കുന്നു. അല്ല, ഞാനും പ്രാർത്ഥിക്കുന്നുണ്ട്, ഞാനും പ്രാർത്ഥിക്കാതൊന്നും ഇരിക്കുന്നില്ല, ഞാനും പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷെ എങ്ങനെ ഇതെല്ലാം കഴിഞ്ഞത്? ഉള്ള ജോർജ് മുള്ളർ പ്രായമുള്ള മനുഷ്യനാണ്, ഡി എൻ മോഡിയോട് പറഞ്ഞു, ഡി എൻ മോഡി ചിലപ്പോൾ ഡിയോട് പറഞ്ഞു, മോഡി, ഞാൻ നിങ്ങൾ വന്നപ്പോൾ തൊട്ട് ശ്രദ്ധിക്കുകയായിരുന്നു, നിങ്ങൾ കർത്താവിന് വേണ്ടി എന്തൊക്കെ ചെയ്തുവെന്നാണ് നിങ്ങൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ ഒരു കാര്യം ഞാൻ പറയാം, കർത്താവ് നിനക്ക് വേണ്ടി ചെയ്തതുമായിട്ട് ആലോചിച്ച് നോക്കുമ്പോൾ നീ കർത്താവിന് വേണ്ടി ചെയ്തതൊന്നുമില്ല. അപ്പം എംഫസിസ് എന്താണ്? എംഫസിസ് ഞാൻ കർത്താവിന് വേണ്ടി ചെയ്തതാണോ അതോ കർത്താവ് എനിക്ക് വേണ്ടി ചെയ്തതാണോ? കർത്താവ് എനിക്ക് വേണ്ടി ചെയ്തതിൻ്റെ അത് ആ കാര്യമാണ് എൻ്റെ എംഫസിസ് എങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളെ ഞാൻ അത്ര കാര്യമായിട്ട് എടുക്കില്ല. അപ്പം ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് ആത്മീയ പാഠം, നമ്മുടെ ശിഷ്യത്വത്തിൻ്റെ ജീവിതത്തിൽ നമ്മളൊരു എംഫസിസ് ഒന്ന് മാറണം. ഞാൻ ചെയ്യുന്ന കാര്യങ്ങളെ പ്രൊജക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ കള്ളമൊന്നും അല്ല നമ്മളാരും പറയുന്നത്. ഇപ്പം എനിക്കാണെങ്കിലും പറയാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഒരു ദിവസം പറഞ്ഞ പോലെ പ്രശംസിക്കാനാണെങ്കിൽ ഒത്തിരി കാര്യങ്ങളൊക്കെ പ്രശംസിക്കാൻ കാണുമായിരിക്കും. പക്ഷേ ഇതൊന്നും നമ്മളുടെ അവിടെയാണ്. ഞാൻ എൻ്റെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നാൽ എനിക്ക് ദൈവകൃപയുടെ മാഹാത്മ്യം എനിക്ക് അത്രയും ഗ്രഹിക്കാത്തത് കൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മെൻഷൻ ചെയ്യുന്നതിനെക്കുറിച്ചൊന്നും അല്ല, ഞാനിപ്പോൾ ആഫ്രിക്കയിലാണെന്നുള്ളത് ഞാനൊന്ന് പറഞ്ഞാൽ ഉടനെ എന്തെങ്കിലും പറ്റുമെന്നല്ല അതിനകത്തെ വിഷയം. പക്ഷേ അത് ഞാൻ പറഞ്ഞുകൊണ്ട് അതൊക്കെയാണ് ഞാൻ പ്രൊജക്റ്റ് ചെയ്യുന്നതെങ്കിൽ ദൈവകൃപ എന്നുള്ളത് ഞാൻ യഥാർത്ഥത്തിൽ എന്തോളം ഊറ്റിക്കുടിക്കാന്ന് ആ ദൈവകൃപ അതുപോലെ ഞാൻ അനുഭവിക്കുന്നത്. അനുഭവിക്കുകയാണെങ്കിൽ പിന്നെ എൻ്റെ എംഫസിസ് മുഴുവൻ ദൈവം ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും. ഞാൻ പറയുന്നത് ഗ്രഹിക്കാൻ കഴിയുന്നില്ല നിങ്ങൾക്ക്. ഇത് നമ്മളെ മിഷനറി പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെടുത്തി മാത്രമല്ല, നമ്മളെ അനുദിന ജീവിതത്തിൽ നമ്മൾ രക്ഷിക്കപ്പെടുന്ന കാര്യം തൊട്ട് ഇങ്ങോട്ട് എംഫസിസ്, അതുകൊണ്ട് ഞാൻ പറഞ്ഞ ഗോഡ് സെൻറ്റേർഡ് ആയിട്ടായിരിക്കണം നമ്മുടെ സംസാരവും നമ്മുടെ ഇടപെടലുകളും എല്ലാം. അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നതായ ആത്മീകമായ പാഠം. ഓക്കെ, രക്ഷിക്കപ്പെടുന്ന കാലം തൊട്ട്, രക്ഷിക്കപ്പെടുന്നതിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ എന്താണ് രക്ഷിക്കപ്പെടുമ്പോൾ നമ്മൾ പലപ്പോഴും പറയുന്നത് അതിനുണ്ടായിട്ടുള്ള സാഹചര്യങ്ങളും മറ്റുള്ള കാര്യങ്ങളും, അല്ലെങ്കിൽ നമ്മൾ അതിനുവേണ്ടി എന്ത് വില കൊടുത്തു എന്നൊക്കെ ആയിരിക്കും പറയുന്നത്. വില കൊടുത്ത് കാണും, ഞാൻ ഒത്തിരി വില കൊടുത്തൊക്കെ ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. രക്ഷിക്കപ്പെട്ടതുകൊണ്ട് ഒത്തിരി വില കൊടുത്ത ഒരാളാണ് ഞാൻ. പക്ഷേ അതൊന്നും വിലയില്ലാത്തതായി തീരുന്നതാണ് കർത്താവ് കൊടുത്ത വില ആലോചിക്കുമ്പോൾ. അപ്പൊ ഞാൻ എൻ്റെ വിലയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് കൊടുത്ത വിലയൊന്ന് ആലോചിച്ച് നോക്കും. ഇനി എൻ്റെ വിളി അല്ലെങ്കിൽ ഞാൻ രക്ഷിക്കപ്പെടുമ്പോഴത്തേക്ക് ഞാൻ എന്ത് ചെയ്യുന്നുള്ളത്, കർത്താവ് ആ സാഹചര്യങ്ങളെ ഒരുക്കുകയാണ്. നമ്മളൊക്കെ രക്ഷിക്കപ്പെടുന്നത് അതുകൊണ്ടാണ്, അല്ലാതെ നമ്മുടെ കർത്താവ് അങ്ങനൊരു അനുകൂലമായ സാഹചര്യം ഉണ്ടാക്കി തന്നില്ലായിരുന്നെങ്കിൽ നമ്മൾ ആരെങ്കിലും രക്ഷിക്കപ്പെടുവോ? ഇല്ല. അവിടെയാണ് ആ ദൈവകൃപ, ഞാൻ രക്ഷിക്കപ്പെട്ടതുപോലും ദൈവത്തിൻ്റെ കൃപയാലാണെന്നുള്ളത് എപ്പോഴും ഓർക്കാനും നന്ദിയുള്ളവരായിരിക്കാനും നമുക്ക് കഴിയുന്നത്. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഏറ്റവും, ഞാൻ ഇങ്ങോട്ട് വന്നപ്പോഴും ജോസനോട് സംസാരിച്ച കാര്യം ഇതാണ്, ഫ്രാൻസിസ് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, ഫ്രാൻസിസ് ഷെഫർ പറഞ്ഞൊരു വാചകമാണ്, ഇഫ് യു ആർ താങ്ക്ഫുൾ യു ആർ സ്പിരിച്വൽ, നിങ്ങൾ നന്ദിയുള്ളവരാണെങ്കിൽ നിങ്ങൾ ആത്മീകരാണ്. നമ്മളെല്ലാ കാര്യങ്ങളെക്കുറിച്ചും നന്ദിയുള്ളവരായിരിക്കണം. കർത്താവ് അങ്ങനാകുമ്പോൾ കർത്താവെ എന്നെ വിളിച്ചതിനായി ഞാൻ നിനക്ക് നന്ദി പറയുന്നു, എന്നെ വീണ്ടെടുത്തതിനായി നന്ദി പറയുന്നു, പിന്നെ നന്ദി പറയാനേ ഉള്ളൂ, അല്ലാതെ എന്താ പറയാനുള്ളത്? ദൈവസന്നിധിയിൽ നമ്മൾ വന്ന് നിൽക്കുമ്പോൾ നമുക്ക് വേറെ ഒന്നും പറയാനില്ല, ഒന്നും പുകഴാനില്ല, ഒന്നും ആലോചിക്കാനില്ല. ആ ദൈവം നമ്മളോട് ചെയ്ത ഉപകാരങ്ങൾ, ദൈവം നമുക്ക് നൽകിയ ആ മനസ്സലിവ്, അതിനുള്ള നന്ദി ഒഴികെ വേറെ ഒന്നും പറയാനില്ല. ഞാൻ പറഞ്ഞല്ലോ, എത്ര പരിശ്രമിച്ചാലും ഞാൻ ഈ വിലയേറിയ മുത്ത് കണ്ടെത്തണമെന്ന് നിർബന്ധമില്ലായിരുന്നു. ഈ വിലയേറിയ മുത്തിനെ കുറിച്ചൊന്നും എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അറിയാവുന്ന ചിലരൊക്കെ ഉണ്ടായിരിക്കും, ചിലപ്പോൾ കാണുമായിരിക്കും. എനിക്കൊന്നും ഇതൊന്നും അറിയാൻ വയ്യാത്ത കാലത്താണ്, ഈ നിധിയുടെ വില ഒന്നും അറിയാൻ വയ്യാതിരുന്ന കാലഘട്ടത്തിലാണ് കർത്താവ് ഈ നിധി എൻ്റെ മുമ്പിൽ കൊണ്ടിട്ടത്. നമ്മളൊക്കെ ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാകും ഇതിൻ്റെ ഈ ആളുകൾ പറയും എനിക്ക് രക്ഷിക്കപ്പെട്ട കാലത്തെ പോലുള്ള സന്തോഷമൊന്നും ഇപ്പോൾ ഇല്ലെന്ന്. എനിക്കങ്ങനൊന്നുമല്ല, എനിക്ക് അതിൻ്റെ 1000 മടങ്ങ് സന്തോഷമാണ്. രക്ഷിക്കപ്പെട്ട കാലത്ത് എന്തോ സന്തോഷം ഉണ്ടായിരുന്നു, ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു. രക്ഷിക്കപ്പെട്ട കാലത്ത് സന്തോഷമില്ലെന്നല്ല, പക്ഷെ അന്നൊക്കെ എനിക്ക് എന്തോ യേശുവിനെ കുറിച്ച് അറിയാമായിരുന്നു. എനിക്ക് യേശുവിനെ കുറിച്ചൊക്കെ അറിയാമായിരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ വളരെ, എനിക്കങ്ങനെ വലിയ അങ്ങനെ വലിയ ആത്മീയ പശ്ചാത്തലമോ അല്ലെങ്കിൽ എൻ്റെ വീട്ടിലൊന്നും കുടുംബ പ്രാർത്ഥന പോലും ഇല്ലാതിരുന്നൊരു വീടാണ് എൻ്റെ വീട്ടിലെ വേദസമ്മ. ഞാൻ അങ്ങനെ ഒന്നും ഒരു അങ്ങനെ ഒരു സെക്യുലർ, എൻ്റെ ഫാദർ ഒരു ഈ വാസ് എ സെക്യുലർ മാൻ, ഒരു സെക്യുലർ മാൻ, അല്ലാതെ പള്ളിയോ പട്ടക്കാരോ ഒന്നും ഒരിക്കലും. ഞാൻ പിന്നീടാണെങ്കിലും പറയാൻ നോക്കിയപ്പോൾ പുള്ളി എല്ലാം സെക്യുലറായിട്ട് ആലോചിക്കുകയൊക്കെ ചെയ്യുന്നത്. ഞാനൊരിക്കൽ പറഞ്ഞു ഏലിയാവ് പ്രാർത്ഥിച്ച് അഗ്നി ഇറക്കിയത് അറിയത്തില്ലേ അപ്പാ, അങ്ങനെ പറഞ്ഞു. എടാ അത് നിനക്ക് വിവരമില്ലാത്തതുകൊണ്ടാണ്, എടാ ദേർ ഈസ് എ കെമിക്കൽ യു നോ, അതിനകത്ത് വെള്ളം ഒഴിച്ചാൽ തീ കത്തും, ഇയാൾ ഈ കെമിക്കൽ നേരത്തെ അവളെ കൊണ്ട് ഇട്ടു, അത്രയേ ഉള്ളൂ, അതുകൊണ്ടാണ് പറഞ്ഞത് വെള്ളം ഒഴിക്കാൻ എന്ന് പറഞ്ഞ ആളാണ് എൻ്റെ അപ്പൻ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം എൻ്റെ കുടുംബത്തിൽ നിന്ന് എനിക്ക് എന്തോ ആത്മീയ പശ്ചാത്തലം ഉണ്ടായിട്ടുണ്ടെന്ന്. ഇല്ല, ഞാൻ പറഞ്ഞ വളരെ സെക്യുലറായിട്ട് ആലോചിക്കുന്ന ഒരാൾ, വളരെ സെക്യുലറായിട്ട്. അപ്പോൾ ഞാൻ എപ്പോഴും ആലോചിക്കുന്നത് ഇത് കർത്താവിൻ്റെ കൃപ കൊണ്ട് മാത്രം രക്ഷിക്കപ്പെട്ട ഒരാളാണ് ഞാൻ, എനിക്ക് അതിനകത്ത് എൻ്റെ എഫേർട്ടൊന്നുമില്ല, എൻ്റെ എഫേർട്ടൊന്നുമില്ല. അപ്പോൾ അതോർത്ത് ഞാൻ പലപ്പോഴും കർത്താവിനെ നന്ദി പറയാറുണ്ട്. നന്ദി പറയാൻ അല്ലേ, ഞാൻ ഈ ബുദ്ധിയുടെ കാര്യമാണെങ്കിൽ എൻ്റെ വീട്ടിലെ ബുദ്ധി കൂടിയ ആളൊന്നുമല്ല ഞാൻ, എഡ്യൂക്കേഷൻ കൂടിയ ആളൊന്നുമല്ല. എൻ്റെ സഹോദരങ്ങൾ പോലും ഭയങ്കര ഷാർപ്പായിട്ടുള്ള പാർട്ടികളാണ്. പക്ഷേ അതൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ അത്ര വലിയ ഷാർപ്പായിട്ടും പഠിച്ചു ഒന്നും അങ്ങനൊന്നുമല്ല. ഇതൊക്കെ കർത്താവ് എനിക്ക് കൊണ്ടു തന്ന കാര്യമാണ്. ഞാൻ കർത്താവിനെ അറിയുക എന്ന് പറയുന്നത് കർത്താവിൻ്റെ ഒരു പദ്ധതിയാണ്, കർത്താവിൻ്റെ ഒരു പദ്ധതി. ചിലപ്പം ബുദ്ധി, നമുക്ക് ബുദ്ധി ഇല്ലായിരുന്നു എന്ന് ഞാൻ പറയുന്നില്ല, ബുദ്ധി ഉണ്ടെങ്കിലും എന്താണെങ്കിലും ആത്മീയ ബുദ്ധിയൊന്നും എനിക്കില്ലായിരുന്നു. കാര്യം നമ്മുടെ ആത്മീക മാത്സോ കെമിസ്ട്രിയോ ഇംഗ്ലീഷോ അറിയാമെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ദൈവത്തെ അറിയണമെന്ന് പറഞ്ഞുകൊണ്ട് ഇല്ല, ഇല്ല. ഞാൻ പറയട്ടെ, ദൈവം വെളിപ്പെടുത്തിയിട്ടല്ലാതെ ഒരാളും കർത്താവിനെ കാണത്തില്ല, അത് നമ്മൾ മനസ്സിലാക്കണം. ദൈവം വെളിപ്പെടുത്തിയിട്ടല്ലാതെ ഒരാളും കർത്താവിനെ കാണുകയില്ല. നമ്മൾ സൂര്യനെ കാണുന്നത് എങ്ങനെയാണ്? സൂര്യനെ കാണുന്നത് ടോർച്ചടിച്ച് നോക്കിയിട്ടൊന്നുമല്ല, ആണോ? ആരെങ്കിലും ടോർച്ചടിച്ച് സൂര്യനെ കണ്ടിട്ടുണ്ടോ? ഇല്ല. സൂര്യനെ കാണണമെങ്കിൽ സൂര്യൻ്റെ പ്രകാശത്തിലേ സൂര്യനെ കാണാൻ പറ്റുള്ളൂ. സൂര്യൻ്റെ പ്രകാശം 8.5 മിനിറ്റ് സഞ്ചരിച്ച് എൻ്റെ കണ്ണിൽ പതിഞ്ഞിട്ട് അങ്ങനെയാണ് ഞാൻ വാസ്തവത്തിൽ എന്ത് സംഭവിക്കുന്നത്? സൂര്യനെ കാണുന്നത്. അങ്ങനെ എനിക്ക് സൂര്യനെ കാണാൻ പറ്റുള്ളൂ. സി എന്നതുപോലെ യേശുവിനെ അറിയണമെങ്കിൽ, യേശുവിനെ കാണണമെങ്കിൽ അവൻ സ്വയം വെളിപ്പെടുത്താതെ ഒരിക്കലും യേശുവിനെ കാണാൻ പറ്റില്ല. അതുകൊണ്ട് എനിക്കറിയാം ഞാൻ പഠിച്ചൊന്നും കർത്താവിനെ കണ്ട ആളല്ല, കർത്താവ് വെളിപ്പെടുത്തിയതാണ്, വെളിപ്പെടുത്തിയതാണ്. നമുക്കെല്ലാം അങ്ങനെ അല്ലെന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്നത് വെറുതെയാണ്, ആലോചിച്ച് ചിന്തിച്ചെന്നൊക്കെ പറഞ്ഞത്. ആ മുത്തുവ്യാപാരി പോലും അവൻ വിലയേറിയ മുത്ത് കണ്ടെത്തിയ ആളെ അവൻ എന്ത് ചെയ്തു? സകലതും വിറ്റ് ആ മുത്ത് സ്വന്തമാക്കി. കാര്യം അവന് മനസ്സിലായി അവൻ്റെ കയ്യിലുണ്ടായിരുന്ന സകല മുത്തിനും ഒരു വിലയില്ല എന്ന് മനസ്സിലായി. ഈ വിലയേറിയ മുത്തിൻ്റെ വില അതുവരെ അവൻ വിലയേറിയതായി, അതുകൊണ്ടാണല്ലോ അവൻ സൂക്ഷിച്ചു വെച്ചുകൊണ്ടിരുന്നത്. അവൻ്റെ കയ്യിലുണ്ടായിരുന്ന മുത്തുകൾ അവൻ സൂക്ഷിച്ചു വെച്ചതിൻ്റെ കാരണം എന്താണ്? അന്നുവരെ അവൻ അതായിരുന്നു വിലയുള്ളത്. പക്ഷേ വിലയേറിയ മുത്ത് കണ്ടെത്തി കഴിഞ്ഞപ്പോൾ പിന്നെന്താ സംഭവിക്കുന്നത്? പിന്നെ അവന് ഇതുവരെ സൂക്ഷിച്ചു വെച്ച ഒരു മുത്തിനും വിലയില്ലാതായിപ്പോയി. ആ ഒരു കാഴ്ച, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഗോഡ് സെന്റേഡ് ആയിട്ട് അല്ലെങ്കിൽ നമ്മളുടെ ആ എംഫസിസ് ഒന്ന് മാറ്റി പ്രതിഷ്ഠിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു എന്ന് ഞാൻ പറയാൻ കാര്യം ഇതാണ്. നമ്മൾ അങ്ങോട്ട് നോക്കുക, നമ്മൾ നമ്മളിലേക്ക് നോക്കുന്നതിന് പകരം, നമ്മളുടെ ചുറ്റുപാടുകളിലേക്ക് നോക്കുന്നതിന് പകരം, ബാക്കി എല്ലാ കാര്യങ്ങൾക്കും അപ്പുറത്തായിട്ട് നമ്മൾ അങ്ങോട്ട് നോക്കുക. നമ്മൾ കോൺസെൻട്രേഷൻ അങ്ങോട്ടായിക്കഴിഞ്ഞാൽ നാച്ചുറലി നമ്മുടെ ജീവിതം ആഗമനമായിട്ട് വ്യത്യാസപ്പെടുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് എല്ലാ ആത്മീയ അനുഭവവും, ഞാൻ രക്ഷിക്കപ്പെടുന്ന കാര്യത്തെക്കുറിച്ചാണ് ഇപ്പോൾ പറഞ്ഞത്. രക്ഷിക്കപ്പെട്ടത് ഗോഡ് ഡിഡ് എവ്രിതിങ്, ഇറ്റ് ഈസ് നോട്ട് മീ. ദൈവം എല്ലാം ചെയ്തു. അപ്പം അത് ഞാൻ തിരിച്ചറിയുമ്പോൾ ഞാൻ നന്ദിയുള്ളവനായിത്തീരുന്നു, എനിക്ക് സന്തോഷം കൂടുകയാണ്, ഭയങ്കരമായിട്ട് ഞാൻ സന്തോഷിക്കുക. കാര്യം ഇത് ഒട്ടും ഡിസേർവിംഗ് അല്ല. നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ആലോചിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡിസേർവിംഗ് ആണെന്ന് നമ്മൾ പറയുന്നതിന് തുല്യമാണ്. അതിനെ പിന്നെ കൃപയെന്ന് പറയാൻ നമുക്ക് പറ്റില്ല. കൃപയെന്നൊക്കെ വാക്ക് ഉപയോഗിച്ചാലും നമ്മുടെ ഹൃദയത്തിൽ അത്രയും തോന്നത്തില്ല. പക്ഷേ ഒരു ശിഷ്യനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ആ ദൈവകൃപയുടെ മഹാത്മ്യം അവൻ തിരിച്ചറിയണം. അവൻ നന്ദിയുള്ളവനായിരിക്കണം. അവൻ അവൻ്റേതൊന്നും വലുതായി കാണാൻ പാടില്ല. അവൻ്റെ കഴിവുകളെ അവൻ വലുതായി കാണാൻ പാടില്ല. അവൻ്റെ ഇടപാടുകളെ അവൻ വലുതായി കാണാൻ പാടില്ല. അവൻ്റെ സ്വഭാവത്തെ പോലും അവന് വലുതായി കാണാൻ പാടില്ല. പറ്റില്ല, വലുതായി കാണില്ല. കാര്യം കർത്താവിനെ കണ്ടു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ചപ്പും ചവറുമെന്ന് എണ്ണാനായിട്ട് നമുക്ക് പറ്റും. കർത്താവിനെ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ ബുദ്ധിയെല്ലാം ചപ്പും ചവറുമെന്ന് എണ്ണാൻ എനിക്ക് കഴിയും. കർത്താവിനെ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ ധനവും എൻ്റെ മഹിമയും എൻ്റെ ഇടപാടുകളും എൻ്റെ ഇൻഫ്ലുവൻസും എല്ലാം ചപ്പെന്നും ചവറെന്നും എണ്ണാനായിട്ട് എനിക്ക് കഴിയും കർത്താവിനെ യഥാർത്ഥത്തിൽ കണ്ടു കഴിഞ്ഞാൽ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മളുടെ എംഫസിസ്, ഒരു ശിഷ്യൻ്റെ എംഫസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഗോഡ് സെൻറ്റേർഡ്. അവൻ അവൻ്റെ പ്രത്യേകത ഇതാണ്, ഐ ആം വാട്ട് ഐ ആം ബിക്കോസ് ഓഫ് ജീസസ്. ഞാൻ ആരാണോ ഞാനത് ആയിരിക്കുന്നത് യേശു മുഖേനയാണ്, അല്ലെങ്കിൽ ഞാൻ സീറോയാ, സീറോയാ. അപ്പം അങ്ങനെ ആ ബന്ധത്തിലേക്ക്, ആ അങ്ങനെ നമ്മൾ കയറിക്കഴിയുമ്പോൾ, ആ ഒരു സ്റ്റെപ്പ് കയറിക്കഴിയുമ്പോൾ വളരെ വ്യത്യസ്തമായ ഒരു സ്പിരിച്വാലിറ്റിയിലേക്ക് നമ്മൾ വരുവാൻ കഴിയും. കഴിഞ്ഞ നാളുകളിൽ എനിക്കത് എനിക്കൊത്തിരി കർത്താവിനെ ആ കാര്യങ്ങൾ പഠിപ്പിച്ചു. പിന്നെ ഇനിയുള്ള കാര്യമാണെങ്കിൽ ഓരോ കാര്യങ്ങൾ, നമ്മളുടെ ആരാധനയുടെ കാര്യം, നമ്മൾ ആരാധിക്കുന്നു. ഞാനൊരു ഒന്ന് രണ്ട് ഉദാഹരണങ്ങളെ പറയുന്നുള്ളൂ. ബാക്കിയുള്ളത് എന്താലോചിച്ചാലും നമ്മളുടെ കോൺസെൻട്രേഷൻ എന്താണ്, നമ്മളുടെ എംഫസിസ് എന്താണെന്നുള്ളതൊന്ന് ആലോചിക്കാനായിട്ട് നിങ്ങൾക്കൊരു ഒരു വഴി വെട്ടി തുറന്നു തരുന്നതേ ഉള്ളൂ. ഞാൻ ടേക്ക് ദ കേസ് ഓഫ് അവർ വർഷിപ്പ്, നമ്മുടെ വർഷിപ്പിൻ്റെ കാര്യം ആലോചിക്കുക. വൈ വി ആർ വർഷിപ്പിംഗ്? വർഷിപ്പിനെ കുറിച്ച് പറയുമ്പോൾ പല രീതിയിലുള്ള വർഷിപ്പുണ്ട്. വർഷിപ്പ് ഇൻ ഇഗ്നറൻസ്, വർഷിപ്പ് ഇൻ നോളജ് ഓർ ഇൻ്റലിജൻസ്, ആൻഡ് വർഷിപ്പ് ഇൻ സ്പിരിറ്റ്. ഇത് ഞാനിങ്ങനെ ഒത്തിരി ഡിസ്ക്രൈബ് ചെയ്യാനുണ്ട്, അത് പക്ഷേ ഞാൻ പറയുന്നില്ല. കാര്യം കർത്താവ് ശമര്യാക്കാരിസ്ലോട് പറയുമ്പോഴത്തെ പറയുന്നുണ്ട്, അവരറിയാത്തതിനെ നമസ്കരിക്കുന്നു, ഞങ്ങളോ അറിയുന്നതിനെ നമസ്കരിക്കുന്നു. ദേ വർഷിപ്പ് ഇൻ ഇഗ്നറൻസ്. വർഷിപ്പ് ചെയ്യുക എന്ന് പറയുന്നത് ഏത് മനുഷ്യൻ്റെയും ഒരു അവൻ്റെ ബീയിങ്ങിൻ്റെ ഒരു നീഡാണ്. അവൻ എന്തിനെയെങ്കിലും വർഷിപ്പ് ചെയ്യും, എന്തിനെയെങ്കിലും. ഒന്നിയിൽ അവൻ ദൈവത്തെ വർഷിപ്പ് ചെയ്യും, അതല്ലെങ്കിൽ ദൈവം ഇല്ലെന്നുള്ള ഫിലോസഫിയെ വർഷിപ്പ് ചെയ്യും. ഞാൻ പറഞ്ഞതിൻ്റെ വ്യത്യാസം മനസ്സിലാക്കണം. ദൈവം ഇല്ലെന്ന്, ഏയ് ഞാൻ വർഷിപ്പ് ചെയ്യത്തുന്നുണ്ട്, ഞാൻ ആരെ ആരാധിക്കത്തില്ല, കാര്യം എനിക്ക് ദൈവം ഉണ്ടെന്ന് വിശ്വാസമില്ല എന്ന് പറഞ്ഞാൽ ദൈവം ഇല്ല എന്ന് പറയുന്ന ഫിലോസഫി ആയിരിക്കും അവൻ്റെ ദൈവം. അപ്പോൾ വർഷിപ്പ് ചെയ്യാത്ത മനുഷ്യനില്ല, വർഷിപ്പ് ചെയ്യാത്ത മനുഷ്യനില്ല. ഒന്നും അല്ലെങ്കിൽ അവൻ അവനെയെങ്കിലും വർഷിപ്പ് ചെയ്യും. അറ്റ്ലീസ്റ്റ് ഹി വിൽ വർഷിപ്പ് ഹിംസെൽഫ്. സോ എവ്രി മാൻ വർഷിപ്സ് ബിക്കോസ് അത് അവൻ്റെ ബീയിങ്ങിൻ്റെ ഭാഗമാണ്. ദൈവം അവനെ സൃഷ്ടിച്ചപ്പോൾ മുതൽ അവൻ ആരെയെങ്കിലും വർഷിപ്പ് ചെയ്യാതെ ജീവിക്കാൻ പറ്റില്ല. അതവൻ്റെ സൃഷ്ടിയുടെ ഭാഗമാണ്. ഒന്നും പറ്റിയില്ലെങ്കിൽ അവൻ അവനെ തന്നെ വർഷിപ്പ് ചെയ്യും. ബട്ട് സ്റ്റിൽ ഹി വിൽ വർഷിപ്പ്. ദാറ്റ് ഈസ് എ നെസസിറ്റി ഓഫ് ഹിസ് ബീയിങ്, അവൻ്റെ ബീയിങ്ങിൻ്റെ തന്നെ ഭാഗമാണ്. അപ്പോൾ മോസ്റ്റ് പീപ്പിൾ വർഷിപ്പ് ഇൻ ഇഗ്നറൻസ്. പലരും എന്താണ് ആരാധനയ്ക്ക് യോഗ്യമായതെന്ന് അറിയാത്തത് കൊണ്ട് അറിയാത്തതിനെ നമസ്കരിക്കുന്ന ആളുകളുണ്ട്. രണ്ട്, വർഷിപ്പിംഗ് ഇൻ ഇൻ്റലിജൻസ്, ബുദ്ധിയിൽ ആരാധിക്കുന്ന ആളുകൾ, അതാണ് പലപ്പോഴും കൂടുതൽ ആളുകളും. അതായത് ആരാധനയ്ക്ക് യോഗ്യമെന്ന് അവർ ചിന്തിക്കുന്നതിനെ വർഷിപ്പ് ചെയ്യുന്ന ആളുകൾ. മറ്റവർക്ക് ഒന്നും അറിയില്ല. മറ്റുള്ള ആളുകൾ ചിന്തിക്കുന്നത് വർഷിപ്പിംഗ് ഇൻ ഇന്റലിജൻസ് പറയുമ്പോൾ യെസ് ഇവൻ വർഷിപ്പ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഈ ദൈവം വർഷിപ്പ് ചെയ്യാൻ തയ്യാറുള്ള അല്ലെങ്കിൽ കൊള്ളാവുന്ന ആളാണ്. അവന് റീസൺസ് ഉണ്ട് വർഷിപ്പ് ചെയ്യാനുള്ള, പല റീസൺസ് ഉണ്ട്. ഒരു പക്ഷേ മറ്റ് പല കാര്യങ്ങൾ ആയിരിക്കാം. പക്ഷേ ക്രിസ്ത്യൻ വർഷിപ്പിനെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് ഇറ്റ് ഈസ് നോട്ട് വർഷിപ്പ് ഇൻ ഇന്റലിജൻസ് ഓർ വർഷിപ്പ് വിത്ത് ഇന്റലിജൻസ് ബട്ട് ഇറ്റ് ഈസ് വർഷിപ്പ് ഇൻ സ്പിരിറ്റ്, ആത്മാവിലുള്ള ആരാധന. അതിനെക്കുറിച്ച് ഞാൻ ഒത്തിരി ഡിസ്ക്രൈബ് ചെയ്യുന്നില്ല. പക്ഷേ എന്നാൽ നമ്മൾ എന്തുകൊണ്ട് ദൈവത്തെ ആരാധിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, പലപ്പോഴും നമ്മളുടെ ആ ഡീപ്പ് റൂട്ടഡ് ആയിട്ട് ഞാൻ പറയുന്ന നിലയിൽ, അതായത് ഞാനത് പറഞ്ഞു വരാം, പലപ്പോഴും നമ്മൾ ആരാധിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്ന് ഞാൻ പറയാം. ഒന്ന്, മിക്കവരും ആരാധിക്കുന്നത് ആരാധന ഒരു കൽപ്പനയാണെന്ന് ആയതുകൊണ്ട് എന്നുള്ള ചിന്തയിലാണ്. അത് നമ്മൾ പലപ്പോഴും സഭകളിലൊക്കെ കേൾക്കുന്ന കാര്യം, ബ്രദറെ കർത്താവ് നമ്മളെ ആരാധനയ്ക്ക് ആരാധിക്കാൻ അവൻ കൽപ്പിച്ചിരിക്കുന്നു, അതുകൊണ്ട് ആരാധിക്കുക. അപ്പോൾ ദൈവം ചിലർ പറയുന്നത് ദൈവം നമ്മളെ സൃഷ്ടിച്ചു തന്നെ ആരാധിക്കാനാണ്. കർത്താവ് നമ്മളെ സൃഷ്ടിച്ചു തന്നെ എന്തിനു വേണ്ടിയാണ്? ആരാധിക്കാൻ വേണ്ടിയാണ് ബ്രദറെ നമ്മളെ സൃഷ്ടിച്ചത്, അതുകൊണ്ട് ആരാധിക്കുക എന്ന് പറയാറുണ്ട്. കർത്താവ് നമ്മളെ സൃഷ്ടിച്ചപ്പോൾ ആരാധിക്കാൻ വേണ്ടി മാത്രം നമ്മളെ സൃഷ്ടിച്ചോ എന്നുള്ളത് എനിക്കൊരു ചെറിയ സംശയമുണ്ട്. എന്നെ ആരാധിക്കാൻ കുറച്ച് പേരെ വേണം എനിക്ക്, എന്നാൽ പിന്നെ അതിനൊരു ജീവിയെ ഉണ്ടാക്കിയേക്കാമെന്ന് വെച്ച് ദൈവം നമ്മളെ ഉണ്ടാക്കിയെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. എന്നാൽ പിന്നെ ദൂതന്മാരെ മതിയായിരുന്നു, ദൂതന്മാർക്ക് ആരാധിക്കുക, കുറച്ചുകൂടെ അവരുടെ ആരാധനയല്ലയോ നമ്മളുടെ ആരാധനയെക്കാളൊക്കെ കുറച്ചുള്ള ഒരു എന്തോ ആരാധന അങ്ങ് നടക്കട്ടെ. ദൂതന്മാരെ ദൈവം ആരെയും ദൂതന്മാരെ പോലും ദൈവം ആരാധിക്കാൻ വേണ്ടി അല്ല സൃഷ്ടിച്ചത്. അങ്ങനെ ചിലർക്കൊരു ചിന്തയുണ്ട് ദൂതന്മാരെ ആരാധിക്കാൻ സൃഷ്ടിച്ചെന്ന്. ദൂതൻ എന്ന വാക്കിൻ്റെ തന്നെ അർത്ഥം ദൂതുവാഹി, അല്ലെങ്കിൽ ദൈവത്തിന് ചെയ്യാനുള്ള കാര്യങ്ങൾ പോയി ചെയ്യുന്ന ആളുകൾ. ദൈവം പോടാന്ന് പറയുമ്പോൾ പോവുകയും ചെയ്യലാന്ന് പറയുമ്പോൾ ചെയ്യുകയൊക്കെ ചെയ്യുന്ന ആളുകളെയാണ് ഏഞ്ചൽസ് എന്ന് വിളിക്കുന്നത്. ഏഞ്ചലിക് ബീയിങ്സിൻ്റെ ജോലി അതാണ്, ദൈവത്തെ അനുസരിക്കുക എന്നുള്ളതാണ്. ദൈവം പറയുന്നത് കേൾക്കാനുള്ള സേവകാത്മാക്കൾ നമ്മൾ പറയുന്നത് പോലെയുള്ളൂ. അതുപോട്ടെ, അവരെ പോലും ദൈവം വർഷിപ്പ് ചെയ്യാൻ വേണ്ടിയല്ല ദൈവം സൃഷ്ടിച്ചത്. അപ്പോൾ നമ്മൾ പറയും യെശയ്യാവിൻ്റെ പ്രവചനം 6-ാം അധ്യായത്തിൽ ഒരുത്തനോട് ഒരുത്തൻ സൈന്യങ്ങളെ യഹോവ പരിശുദ്ധൻ 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 എന്ന് ആർത്തു. അപ്പോൾ ആരാധിക്കാൻ വേണ്ടി അല്ലേ അവരെ സൃഷ്ടിച്ചത്? അല്ല. കാര്യം അത് പറയുന്നത് പോലും ദൈവത്തോടല്ല, ഒരുത്തനോടൊരുത്തനാണ്. ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ, നമ്മൾ പറയുന്നത് ഒരുത്തനോടൊരുത്തൻ. അതായത് ഒരു സെറാഫ് മറ്റൊരു സെറാഫിനോട് പറയുക, നോക്കടാ ഈ ദൈവത്തെ, അവൻ എത്ര വിശുദ്ധനാണ്. കാര്യം ഇവർ ഏഞ്ചലിക് ബീയിങ്സാണ്. അവരെ സെറാഫുകൾക്ക് അവർ ചെറിയ പാർട്ടികളൊന്നുമല്ല. അവർ ആർക്കുന്ന ശബ്ദത്തിൽ ആലയത്തിൻ്റെ ഉമ്മരപ്പള്ളികൾ കുലുങ്ങി, ആലയം പുക കൊണ്ട് നിറഞ്ഞു. അപ്പോൾ ചില്ലറ പാർട്ടികളൊന്നുമല്ല, എന്നോ കഴിവുള്ള പാർട്ടികളാണ്. പക്ഷേ ഇവന്മാരെ സംബന്ധിച്ചിടത്തോളം രണ്ടു കൊണ്ട് അവർ മുഖം മറച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ദൈവത്തെ നോക്കാൻ പോലും പറ്റുന്നില്ല. അത്രയ്ക്കും വിശുദ്ധിയിൽ മഹിമ ധരിച്ചിരിക്കുന്ന ആ ദൈവത്തെ, സൈന്യങ്ങളുടെ യഹോവയെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, നോക്കാൻ പോലും കഴിയാത്തത്ര വിശുദ്ധനായ ദൈവം. അവർ കണ്ണ് മറച്ചുകൊണ്ട് ഒരുത്തനോട് ഒരുത്തം പറയുക, നോക്കണം നമുക്കവനെ നോക്കാൻ പോലും പറ്റുന്നില്ലല്ലോ, ഹൗ ഹോളി ഹീസ്. രണ്ടുകൊണ്ട് അവർ ദേഹം മറച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് അടുക്കാൻ പറ്റുന്നു. നമ്മൾ തീയുടെ അടുത്തോട്ടൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് നമ്മൾ മറഞ്ഞു നിൽക്കുന്നത് പോലെ അടുക്കാൻ പറ്റുന്നില്ല. നോക്ക് നമുക്കവനോട് അടുക്കാൻ പറ്റുന്നില്ലല്ലോ, ഹൗ ഹോളി ഹീസ്. രണ്ടുകൊണ്ട് പറന്നു, നിലത്തവർക്ക് നിൽക്കാൻ പോലും പറ്റുന്നില്ല. ദൈവത്തിൻ്റെ സന്നിധി നിൽക്കാനുള്ള കഴിവ് പോലും ഈ സലാഫുകൾക്ക് ഇല്ല. അപ്പൊ അവര് പറയുക, ഇവൻ എത്ര പരിശുദ്ധൻ. അത് പ്രസ്താവനയാണ്, അത് പ്രസ്താവനയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും പറയാണ്. അത് കഴിഞ്ഞപ്പോൾ യെശയ്യാവ് എന്ത് ചെയ്യാണ്? യെശയ്യാവ് പറയാണ്, അയ്യോ ഞാൻ നശിച്ചു, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള മനുഷ്യന്റെ മധ്യത്തിൽ വസിക്കുന്നു. എന്റെ കണ്ണ് സൈന്യങ്ങളുടെ ദൈവമായ യഹോവയെ കണ്ടുവല്ലോ. അവിടെ യെശയ്യാവ് പറയുന്നതിന് എന്നറിയാമോ, ഞാൻ എങ്ങനെയാണ് ആ ജീവിച്ചിരിക്കുന്നുണ്ടോ? യെശയ്യാവിന്റെ സംശയം അതാ, വോ ഓൺ ടു മീ, ഐ ആം അൺഡൺ, ഞാൻ ഇല്ലാതെയായി പോയെന്ന് അവിടെ പറയുന്നു. കാര്യം ഈ സറാഫുകൾക്ക് നിൽക്കാൻ കഴിയാത്ത യഹോവയുടെ സന്നിധിയിൽ എനിക്ക് നിൽക്കാൻ പറ്റിയല്ലോ. അവർക്ക് നോക്കാൻ പറ്റാത്ത ദൈവത്തെ എന്റെ കണ്ണ് കണ്ടല്ലോ, ഞാൻ കത്തിക്കരിഞ്ഞു പോയോ എന്ന് അവന്റെ സംശയം. യു അണ്ടർസ്റ്റാൻഡ്? വാസ്തവത്തിൽ അതാണ് വർഷിപ്പ്. ആ വർഷിപ്പ് കൽപ്പന ആയതുകൊണ്ടോ ആരെങ്കിലും പറഞ്ഞു ജയിച്ചതോ ഒന്നുമല്ല. ദൈവത്തെ കണ്ടപ്പോൾ അവൻ താഴെ വീണു. ആരാധന എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം രണ്ട് വാക്കുകൾ മലയാളത്തിൽ പറഞ്ഞാൽ രണ്ട് വാക്കുകൾ ആരാധനയ്ക്ക് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന രണ്ട് വാക്കുകളുണ്ട്. ഒന്ന് ഫോളിംഗ് ഡൗൺ, രണ്ട് ഡ്രോൺഡ്, ഒഴുകിപ്പോവുക, താഴെ വീഴുക, ഒഴുകിപ്പോവുക. ഈ രണ്ടർത്ഥമാണ് ആരാധന എന്ന വാക്കിനുള്ളത്. ശരിക്കും ആരാധന എന്ന് പറയുന്നത് താഴെ വീഴുകയാണ്. എപ്പോഴാണ് താഴെ വീഴുന്നത്? താഴെ വീഴുന്നത് ദൈവത്തെ കാണുമ്പോഴാണ് താഴെ വീഴുന്നത്, അവനെ അറിയുമ്പോഴാണ് താഴെ വീഴുന്നത്. ബാക്കി എല്ലാ ജീവജാലങ്ങളുടെയും മുമ്പിൽ തല ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്നവനാണ് മനുഷ്യൻ. ഞാൻ പണ്ടൊക്കെ ചിന്തിച്ചത് സിംഹത്തിൻ്റെ മുമ്പിൽ നമുക്ക് നിൽക്കാൻ പറ്റത്തില്ലെന്നാണ്. കാര്യം സിംഹം പെട്ടെന്ന് ചാടി വീഴും. അപ്പം അതുകൊണ്ട് മനുഷ്യന് എൻ്റെ ഒരു പഴയ ചിന്തയാണ്, പക്ഷേ ആഫ്രിക്കയിൽ പോയി മസായികളെ കണ്ടതോടെ അതങ്ങ് മാറിക്കിട്ടി. യുവമാർക്ക് സിംഹത്തെയും പേടിയില്ല. ഒരു ചെറിയ ഗത പോലൊരു സാധനം അമ്മയുടെ കയ്യിലുണ്ട്. ഞാനതുകൊണ്ട് അമ്മയുടെ നിന്ന് വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടു വെച്ചിട്ടുണ്ട്. ആരെ തല്ലാനൊന്നുമല്ല. ഈ ഗത എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യുവമാർ സിംഹം എത്ര ഹൈറ്റിൽ ചാടുന്നോ അതിനേക്കാൾ ഹൈറ്റിൽ ചാടും. അമ്മമാർക്കത് പറ്റും, അമ്മമാരത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് സിംഹം ചാടി വരുമ്പോൾ ഇവർ ചാടി സിംഹത്തിൻ്റെ തലയിൽ കയറും. എന്നിട്ട് അവർക്ക് നല്ല മർമ്മം നമ്മൾ പറയുമല്ലോ, അതറിയാം. ഒറ്റയടിയാണ് സിംഹം താഴെ വീഴും. അങ്ങനെ സിംഹത്തെ യുവമാരെ കൊല്ലും. ഇപ്പൊ കൊല്ലരുതെന്നൊക്കെ ടാൻസാനിയൻ ഗവൺമെന്റ് പറഞ്ഞിട്ടുണ്ട്, കൊല്ലരുതെന്ന്. അല്ലെങ്കിൽ അവർ കൊല്ലും. കൊല്ലരുതല്ല, അത് ഒഫൻസ് ആയതുകൊണ്ട് അവന്മാരത് ചെയ്യുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് എന്താണെന്നറിയാമോ, സിംഹത്തിനും ഇതറിയാം. യുവമാരെ കണ്ടു കഴിഞ്ഞാൽ സിംഹം ഇങ്ങനെ നടന്നിട്ട് മുഖം കുനിച്ചു പോകുന്നത് കാണാം. എനിക്കറിയാവുന്ന ഒരു സ്ഥലത്ത് മണിയാറ, അവിടെ ആ സ്ഥലത്ത് അതിനപ്പുറത്തായിട്ട് ഒരു പാർക്കുണ്ട്, ഗൊറങ്കോറോ എന്ന് പറഞ്ഞു. മുളകോറോ ഗൊറങ്കോറോ എന്ന് പറഞ്ഞൊരു പാർക്കുണ്ട്. ഈ പാർക്കിൽ സിംഹവും മസായിയും ഒരേ കാട്ടിൽ അപ്പുറത്തും ഇപ്പുറത്തും താമസിക്കുന്നുണ്ട്. ഒരു സിംഹവും ഒരു മസായിയെ കൊന്നു കേട്ടിട്ടില്ല. മസായി സിംഹത്തെ കൊന്നു കേട്ടിട്ടുണ്ട്, പക്ഷേ ഒരു സിംഹവും മസായിയെ കൊന്നു ഇതുവരെ കേട്ടിട്ടില്ല. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഇവന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് ഇവ വീഡിയോസ് നിങ്ങൾ തന്നെ സെർച്ച് ചെയ്താൽ അറിയാം. വീഡിയോസ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ മസായി ലയൺ എന്നൊക്കെ അടിച്ചു നോക്കിയാൽ ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടും. മസായിയെ ലയണിന് പേടിയാണ്. അപ്പോഴേ ഞാൻ മനസ്സിലായത് ലോകത്തിലെ എല്ലാ ജീവജാലങ്ങളുടെയും മുമ്പിൽ നടു നിവർത്തി നിൽക്കുന്ന മനുഷ്യൻ ദൈവത്തിൻ്റെ മുമ്പിൽ വരുമ്പോൾ താഴെ വീണു പോകുന്നു. അതാണ് ആരാധന. അതൊരു സ്വാഭാവികമായ കാര്യമാണ്. അല്ലാതെ ആ കൽപ്പനയാണല്ലോ ആരാധിച്ചൊക്കെ, ഇല്ലെങ്കിൽ പിന്നെ നരകത്തിലെ കാണാം, അതൊന്നും ചിന്തിച്ചൊന്നുമല്ല. ഇതൊന്നും ചിന്തിക്കാനുള്ള നേരമൊന്നും അവിടെ ഇല്ല. കാര്യം ഇത് കാണുമ്പോൾ അങ്ങ് താഴെ വീഴുക, അല്ലാതെ വേറെ ഒന്നുമില്ല. അതാണ് ആരാധന. അപ്പൊ ഞാൻ പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആരാധന നമ്മൾ പലപ്പോഴും ചെയ്യുന്നത് നമ്മളുടെ ഭാഗത്ത് നിന്നുള്ള ഇൻ്റലിജൻസിലാണ് നമ്മൾ ആരാധിക്കുന്നത്. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ, എന്തുകൊണ്ട് ഞാൻ ആരാധിക്കണം, അതിന് ഞാനൊരു റീസൺ കണ്ടുപിടിച്ച് എന്നാ പിന്നെ ആരാധിച്ചേക്കാം എന്ന് ചിന്തിച്ചാണ് പലപ്പോഴും നമ്മൾ ആരാധിക്കുന്നത്. ആ ആരാധന ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെ ആ ആരാധന ബിബ്ലിക്കലി അത്ര സൗണ്ട് വർഷിപ്പായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ അതിൻ്റെ ബിഗിനിങ് സ്റ്റേജിലൊക്കെ അതിനെ ഞാൻ എതിർക്കുന്നില്ല. പക്ഷേ ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, ശിഷ്യന്മാരെന്നുള്ള നിലയിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ ചിന്താഗതിയുടെ മുകളിലേക്ക് കയറണം. എന്താണ് ഇതൊന്നും ആലോചിക്കാനൊന്നും. അതുകൊണ്ടാണ് വർഷിപ്പിംഗ് ഇൻ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ വർഷിപ്പിംഗ് വിത്ത് യുവർ ഇൻ്റലിജൻസ്, അതല്ല ദൈവം ഉദ്ദേശിക്കുന്നത്. ദൈവം ഗോഡ് സെൻറ്റേർഡ് ആയിട്ട് ആരാധന, അതായത് ആരാധന എന്നെ എന്നിൽ ആരാധന ഉണർത്തുന്നത് ദൈവത്തിൻ്റെ കാഴ്ചയാണ്. ദൈവത്തെ കാണുമ്പോൾ ഞാൻ താഴെ വീണു പോകുന്നു. ഞാൻ പറഞ്ഞത് നിങ്ങൾ ഗ്രഹിക്കുന്നുണ്ടല്ലോ. അപ്പം എൻ്റെ എംഫസിസ് മാറി, എൻ്റെ എംഫസിസ് മാറി. ഇപ്പം ഞാൻ എന്നെ നോക്കുന്നില്ല, അല്ലെങ്കിൽ ഞാൻ ആലോചിക്കുന്നില്ല, ദൈവത്തിൻ്റെ കൽപ്പനയാണല്ലോ എന്നുള്ള ഒരു നിലയിൽ ഞാൻ ചിന്തിക്കുന്നില്ല. ആ അതൊന്നും ആലോചിക്കാനൊന്നും എനിക്ക് നേരമില്ല. ഞാൻ ആകെപ്പാടെ ചെയ്യുന്നത് എന്താണ്, ഐ ജസ്റ്റ് സീ ഗാഡ് ആൻഡ് ഐ എം ഫോളിംഗ് ഡൗൺ. കർത്താവിനെ കണ്ടു കഴിയുമ്പോൾ ഞാൻ താഴെ വീണു പോവുകയാണ്. അല്ലാതെ ഒരാൾ എന്നെ പറഞ്ഞു പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല വർഷിപ്പിനെ കുറിച്ച്. വർഷിപ്പിനെ കുറിച്ച് ആരും സംസാരിക്കരുതെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ അങ്ങനെയൊക്കെ വർഷിപ്പ് ചെയ്യുന്നതൊന്നും ഒരിക്കലും അതിൻ്റെ പെർഫെക്റ്റ് വർഷിപ്പിലേക്ക് വരത്തില്ല. ആ പെർഫെക്ഷനിലേക്ക് വരണമെങ്കിൽ നമ്മൾ ദൈവത്തെ കാണണം. ദൈവസന്നിധിയിൽ വരുമ്പോൾ ദൈവത്തിൻ്റെ മഹത്വം കാണണം. അവൻ താഴെ വീണു പോകും. നോർമൽ കാര്യമാണ്. ഓൺലി വെൻ യു സീ ജീസസ്. ഇൻ സീയിങ് ജീസസ് എന്ന് പറയുമ്പോഴും മറ്റൊരു കാര്യങ്ങളുണ്ട്. അപ്പം ഞാൻ വേറൊരു മെസ്സേജിനകത്ത് ഞാനിങ്ങനെ പറഞ്ഞ ഒരു കാര്യമാണ്, യോഹന്നാൻ അപ്പസ്തോലൻ പത്മോസ് ദ്വീപിൽ വെച്ച് യേശുവിനെ കണ്ടപ്പോൾ മരിച്ചവനെ പോലെ താഴെ വീണു. ഇവൻ ഇതുവരെ കണ്ടിട്ടില്ലയോ യേശുവിനെ? ഇവൻ എത്രയോ പ്രാവശ്യം യേശുവിനെ കണ്ടതാ. യേശു അഞ്ചപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചപ്പോൾ ഇവനോട് കൊട്ടയ്ക്ക് വിളിച്ചതാ. യേശു പടകിന്മേൽ കടലിൽ കൂടെ നടക്കുമ്പോൾ ഇവൻ ഇത് കണ്ടതാ. പടകിന്മേൽ ഉറങ്ങിയപ്പോൾ ഇവൻ അടുത്തിരുന്നതാ. മുഴുവൻ സമയവും യേശുവിന്റെ കൂടെ നടന്ന അവന്റെ മാറോട് ചാരിയിരുന്ന യോഹന്നാൻ അന്നൊന്നും വീണില്ലല്ലോ. പക്ഷേ പത്മോസിൽ വെച്ച് യേശുവിന്റെ മഹത്വത്തിൽ അവനെ കണ്ടു കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? ഹീസ് ഫോളിംഗ് ഡൗൺ. നമ്മളെ ഒരു പ്രോബ്ലം, ഗലീലയിലൂടെ നടക്കുന്ന യേശുവിനെ മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. ഗലീലയിലൂടെ നടക്കുന്ന യേശുവിനെ കാണണ്ടെന്നല്ല, ഗലീലയിലൂടെ നടക്കുന്ന യേശു വേദപുസ്തകത്തിൽ യേശുവാണ്, അതിന് യാതൊരു സംശയമില്ല. ഗലീലയിലൂടെ നടക്കുന്ന യേശുവിനെ കാണുമ്പോൾ നമുക്ക് യേശു ഒരു സഹായകനാണെന്നും യേശു എന്റെ രോഗത്തെ സൗഖ്യമാക്കുമെന്നും യേശു എന്നെ സഹായിക്കുമെന്നും എല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഗലീലയിലൂടെ നടക്കുന്ന യേശുവിനെ കാണുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഒരു സംശയമില്ല. യോഹന്നാനെ പോലെ അവന്റെ മാറോട് ചാരിയിരിക്കാനും ചിലപ്പോൾ പറ്റുന്നിരിക്കും. പക്ഷേ പത്മോസിലെ യേശുവിനെ കാണുമ്പോഴാണ് നമ്മൾ താഴെ വീണു പോകുന്നത്. അപ്പോൾ ഗലീലയിലെ യേശുവിനെ കാണുന്നത് തുടങ്ങിക്കോ, അതൊരു തുടക്കമാണ്. പക്ഷേ ശിഷ്യത്വത്തിൽ വളരുമ്പോൾ പത്മോസിലെ യേശുവിനെ കൂടെ കാണണം. പത്മോസിലെ യേശുവിനെ കണ്ടു കഴിയുമ്പോൾ പിന്നെ വർഷിപ്പിന് വേണ്ടി പ്രത്യേകിച്ച് ആരും ആരാധിക്ക ആരാധിക്ക എന്നൊന്നും പറയേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെ ആർക്കും ആരാധിക്കാനും പറ്റില്ല. ആരെങ്കിലും പറഞ്ഞ് ആരാധിപ്പിക്കുന്ന ആരാധനയല്ല ആരാധന. കാര്യം ഇതൊരു സ്വാഭാവികമായിട്ട് നടക്കേണ്ട കാര്യമാണ്. സ്വാഭാവികമായി യേശുവിനെ മനസ്സിലാക്കാൻ ഗലീലയിലെ യേശുവിനെ നമ്മൾ മനസ്സിലാക്കണം, സുവിശേഷങ്ങളിലെ യേശുവിനെ നമ്മൾ മനസ്സിലാക്കണം. അത് വേണം, തീർച്ചയായിട്ടും വേണം. പക്ഷേ അത് പോരാ, ഉയർത്തെഴുന്നേറ്റ് മഹത്വത്തിൽ ജീവിക്കുന്ന യേശുവിന്റെ ദർശനം കൂടെ വിശ്വാസിക്കുണ്ടാകണം. എന്നാലേ അവന്റെ വർഷിപ്പ് പൂർണ്ണമാകത്തുള്ളൂ. ആലോചിച്ച് ചിന്തിച്ച് പറയുന്ന ഒരു സ്റ്റേജല്ല ബുദ്ധിയിലുള്ള ആരാധന. ഞാൻ പറഞ്ഞല്ലോ ഇത് ബുദ്ധിയിലല്ല. ദേർ ഇസ് എ ബിഗ് ഡിഫറൻസ്. ഈ വിപരീത പദങ്ങൾ പറയുമ്പോൾ വേദപുസ്തകത്തിലെ വിപരീത പദങ്ങളും നമ്മൾ സെക്യുലർ ഭാഷയിലെ വിപരീത പദങ്ങളും രണ്ടും രണ്ടാണ്. അപ്പൊ ഇഗ്നറൻസ് എന്ന് നമ്മൾ പറയുന്നു, അജ്ഞത. അജ്ഞതയുടെ വിപരീത പദം മലയാള ഭാഷയിൽ നോക്കിയാൽ അറിവ് എന്നാണ്, അല്ലേ? ശരിയല്ലേ? അജ്ഞത അറിവ്, അല്ലെങ്കിൽ ഇഗ്നറൻസിന്റെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് നോളജ് ആണ്. പക്ഷെ ബിബ്ലിക്കലായിട്ട് ഇഗ്നറൻസിന്റെ വിപരീത പദം നോളജ് അല്ല. ബിബ്ലിക്കലായിട്ട് ഇഗ്നറൻസിന്റെ വിപരീത പദം വെളിപ്പാടാണ്. അജ്ഞത വെളിപ്പാട്, ഇഗ്നറൻസിന്റെ വിപരീത പദം അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ആയിട്ട് നിൽക്കുന്നത് റെവലേഷനാണ്. അപ്പൊ വർഷിപ്പ് നടക്കുന്നത് ഇന്റലിജൻസിലല്ല, വർഷിപ്പ് നടക്കുന്നത് റെവലേഷനിലാണ്. മനസ്സിലാകുന്നുണ്ടല്ലോ സഹോദരങ്ങളെ? ഇല്ലെങ്കിൽ ഞാൻ ഊണ് കഴിക്കുന്ന സമയത്ത് എന്തെങ്കിലും സംശയം കൊണ്ട് ചോദിച്ചോ, കുഴപ്പമൊന്നുമില്ല. കാര്യം നമ്മൾ എപ്പോഴും സംസാരിക്കുന്ന കാര്യങ്ങളല്ല ഇതെന്നുള്ളത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എപ്പോഴും സംസാരിക്കുന്ന കാര്യങ്ങൾ പറയാൻ പറ്റും. പക്ഷെ ഞാൻ ഇന്ന് ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ അങ്ങനെ അങ്ങ് മാത്രം പോയാൽ പോരാല്ലോ. അല്പം നമുക്ക് വളർച്ചയുടെ ഒരു ഇത് കർത്താ അപ്പസോലൻ ഓർപ്പിക്കുന്നത് പോലെ നിങ്ങൾ എന്നും ഇങ്ങനെ പാല് കുടിച്ച് മാത്രം ജീവിച്ചാൽ പോരാല്ലോ. ഇടയ്ക്ക് എന്തുകൂടെ വേണം, കട്ടിയുള്ള ആഹാരം കൂടെ കഴിക്കണം. കട്ടിയുള്ള ആഹാരം കൂടെ കഴിക്കണം. ഇച്ചിരി കട്ടിയുള്ളതായിരിക്കും, പക്ഷേ ദഹിക്കാത്ത ആഹാരമൊന്നുമല്ല. ഞാൻ പറഞ്ഞത് ഇത് കട്ടിയുള്ളതായിരിക്കും, പക്ഷേ ഇത് ദഹിക്കാത്ത ആഹാരമൊന്നും അല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ നമുക്ക് ആത്മീകമായി ഉണ്ടാകേണ്ട അടുത്ത പടിയാണ് റെവലേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ ആത്മാവിൽ ദൈവം നമുക്ക് വെളിപ്പെടുത്തുന്നതായ ആത്മീക സത്യങ്ങൾ. അത് പക്ഷേ ബൈബിളിൽ നിന്നേ ഉള്ളൂ, അത് ഓർക്കണം. കാര്യം ചിലപ്പം കുറെ ഫോൾസ് പ്രോഫറ്റ്സ് എല്ലാം വരും, ദൈവം എനിക്ക് ഈയിടെ വെളിപ്പെടുത്തിയതാന്നൊക്കെ പറഞ്ഞോളൂ. അങ്ങനൊന്നുമില്ല, വെളിപ്പാടുകളൊക്കെ നേരത്തെ തന്നെ കിട്ടിയതാ. പക്ഷേ ഈ വചനത്തിൽ നിന്ന് അയാൾക്ക് ചിലപ്പോൾ അയാൾ പറഞ്ഞ ശരിയായിരിക്കും, ദൈവം അങ്ങനെ പറഞ്ഞാൽ പിന്നെയും കുഴപ്പമില്ല, ഞാൻ ബൈബിൾ വായിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് കർത്താവ് ഇത് വെളിപ്പെടുത്തി തന്നു എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. പക്ഷേ അല്ലാതെ ഉറങ്ങിക്കിടന്നപ്പം വെളിപ്പെട്ടെന്നോ എന്നൊന്ന് പറഞ്ഞോളൂ. ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ബ്രദറെ അത് ബ്രദറിന് വെളിപ്പെട്ടതായിരിക്കും, അത് അവിടെ ഇരുന്നോട്ട് ഇങ്ങോട്ട് എടുക്കണ്ട എന്ന് തന്നെ പറയണം. അല്ലാതെ വെളിപ്പാടെന്ന് കേൾക്കുമ്പോഴത്തേക്ക് ചാടി ഇറങ്ങിയൊന്നും വേണ്ട. ഞാൻ പറഞ്ഞത് നമ്മൾ യേശുവിനെ ആത്മാവിൽ അറിയുമ്പോൾ, അതായത് ഗലീലയിലെ യേശുവിനെ വരച്ച് കാട്ടിയിട്ടുണ്ട് വേദപുസ്തകത്തിൽ, അത് നമുക്കറിയാം, അത് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് അല്ലെങ്കിൽ കണ്ടെത്താനായിട്ട് ബുദ്ധിമുട്ടില്ല. പക്ഷെ പത്മോസിലെ യേശു ഒരു അനുഭവമായാലേ പറ്റൂ. ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം, ഗലീലയിലെ യേശുവിന്റെ കാര്യം വേദപുസ്തകത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്? വരച്ച് കാട്ടിയിട്ടുണ്ട്. പത്മോസിലെ യേശുവിന്റെ കാര്യം വേദപുസ്തകത്തിലുണ്ട്, പക്ഷേ പത്മോസിലെ യേശു ഒരു അനുഭവമാണ്, അത് വെളിപ്പാടിനാൽ ലഭിക്കുന്ന ഒരു അനുഭവമാണ്, അത് നമ്മൾ പ്രാപിക്കണം, ആ യേശുവിനെ കാണണം. അപ്പോൾ പിന്നെ നമ്മൾ വർഷിപ്പിലാണ്. ദെൻ വി ആർ വർഷിപ്പിംഗ് ഗാഡ് ഓൾ ദ ടൈം. വെൻ എവർ ദാറ്റ് ജീസസ് സ്റ്റാൻഡ്സ് ബിഫോർ യു, യു ആർ വർഷിപ്പിംഗ് ഹിം. പിന്നെ അല്ലാത്ത ഒരവസ്ഥ നമുക്ക് ഉണ്ടാവില്ല. ആ ഒരു തിരിച്ചറിവുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, അപ്പോഴത്തേക്ക് കോൺസെൻട്രേഷൻ യേശുവാണ്, പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും നമ്മളെ കണ്ണിലുളക്കത്തില്ല, പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ കണ്ണിലുളക്കത്തില്ല. പിന്നുള്ള കാര്യം എന്ന് പറയുന്നത് ഐ ജസ്റ്റ് വോണ്ട് ടു സീ മൈ ജീസസ്, ഐ ജസ്റ്റ് വോണ്ട് ടു ഫോൾ ബിഫോർ ഹിം. അവൻ്റെ മുമ്പിൽ ഞാനങ്ങ് വീഴുകയാണ്. പിന്നെ ഞാൻ ബാക്കിയുള്ള ചുറ്റുപാടുമുള്ള കാര്യങ്ങളൊന്നും ഞാൻ ആലോചിക്കുന്നില്ല. അവിടെ എഴുതിയിരിക്കുന്ന യോഹനൻ പറഞ്ഞിരിക്കുന്നത് ഞാൻ മരിച്ചവനെ പോലെയായിരുന്നു. അതൊരു വലിയൊരു സ്പിരിച്വൽ മീനിങ്ങാണ്. വൺസ് യു സീ ദ ജീസസ് ഓഫ് പത്മോസിലെ യേശുവിനെ വെളിപ്പാടിൽ നീ കണ്ടു കഴിഞ്ഞാൽ നീ ലോകത്തിന് മരിച്ചവനെ പോലെയാകും. പലപ്പോഴും നമ്മൾ ലോകത്തിന് ജീവിക്കുന്നതിൻ്റെ കാരണം ഈ യേശുവിൻ്റെ വെളിപ്പാട് ലഭിക്കാത്തത് കൊണ്ടാണ്. യു ഗെറ്റ് മൈ പോയിന്റ്? ഞാൻ പറഞ്ഞത്, ഞാൻ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ചോദിക്കുന്നതിനോട് ക്ഷമിക്കണം. എന്നു വെച്ച് കഴിഞ്ഞാൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ പഠിച്ചു പോയാലേ പറ്റുള്ളൂ. ഇടയ്ക്ക് ഒരു സ്റ്റെപ്പ് തെറ്റി കഴിഞ്ഞാൽ ചിലപ്പം പോകും. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഇത് ഈ വാക്കുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ സെക്യുലർ ആൾക്കാരോ ഫോൾസ് പ്രോഫറ്റ്സോ ഉപയോഗിക്കുന്ന വാക്കല്ല ഞാൻ പറയുന്നത്. ഫോൾസ് പ്രോഫറ്റ്സ് ഇത് തന്നെയൊക്കെ ചിലപ്പം വേറെ രീതിയിൽ പറഞ്ഞെന്നിരിക്കും, അവർക്കുണ്ടായ പ്രത്യേക വെളിപ്പാടും. ഞാൻ പറയുന്ന അതല്ല, എനിക്ക് മാത്രമായിട്ടുണ്ടായ വെളിപ്പാടും ഈ കാലഘട്ടത്തിലേക്ക്, അങ്ങനൊന്നും അല്ല ഇത്. ആത്മാർത്ഥതയുള്ള കർത്താവിനെ അനുഗമിക്കുന്ന എല്ലാവർക്കുമായി തുറന്നിട്ടിരിക്കുന്ന വെളിപ്പാടായത്. പക്ഷെ ഈ കർത്താവിനെ നമ്മൾ കാണണം, അപ്പോഴത്തേക്ക് പിന്നെ നമ്മൾ ലോകത്തിന് മരിച്ചവനാകും. അപ്പോഴാണ് പിന്നെ നമുക്ക് പാപങ്ങളോട്, പാപഭോഗങ്ങളോട്, പാപത്തിന്റെ താൽക്കാലിക ഭോഗങ്ങളോടൊന്നും നമുക്ക് യാതൊരു രീതിയിലുള്ള അഫിനിറ്റിയും തോന്നാതെ അതിനകത്തൊന്നൊരു ഡിറ്റാച്ച്മെന്റ് സൂക്ഷിക്കാൻ കഴിയുന്നത് എപ്പോഴാണെന്നറിയാം? വെൻ യു സീ ജീസസ്, ദ ഗ്ലോറിയസ് ജീസസ്, ആ യേശുവിനെ നമ്മൾ കാണുകയാണ്. അതൊരു അനുഭവമാണ്. ആ അനുഭവം നമുക്കുണ്ടാകണം. അതുണ്ടായിക്കഴിയുമ്പോൾ പിന്നെ ഞാൻ കഴിക്കത്തില്ല, കുടിക്കത്തില്ല എന്നൊന്നുമല്ല, പക്ഷേ ലോകത്തിൻ്റെ മോഹങ്ങളും ലോകത്തിൻ്റെ ഇഷ്ടങ്ങളും ഒക്കെ എന്നിലേക്ക് വന്ന് കയറാൻ പിന്നെ കഴിയത്തില്ല. ബിക്കോസ് ഈ കർത്താവിൻ്റെ ദർശനത്തിൽ ഞാൻ മരിച്ചവനെ പോലെയായി. അതാണ് വർഷിപ്പ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് വർഷിപ്പ്. അങ്ങനെ നമ്മൾ വർഷിപ്പ് ചെയ്യണം പ്രിയമുള്ളവരെ. വർഷിപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് ചുമ്മാ കൈയടിച്ചിട്ടുണ്ടെന്ന് പാട്ട് പാടുന്നത് മാത്രമല്ല, കൈ അടിക്കുന്നതിനോടൊന്നും എനിക്ക് വിയോജിപ്പൊന്നുമില്ല. പാട്ട് പാടുന്നതിനകത്തോ അന്യഭാഷ പറയുന്നതിനകത്തോ, ഞാൻ എല്ലാ ദിവസവും അന്യഭാഷ പറയുന്ന ആളാണ്. പക്ഷെ അതൊന്നും അല്ല ഇവിടുത്തെ വിഷയം. എന്റെ ലോകത്തിലെ ജീവനെ തന്നെ, ജീവൻ മീൻസ് യുനോ, ലോകത്തോട് ബന്ധപ്പെട്ടുള്ള എന്റെ മോഹങ്ങളെ എല്ലാം തകർത്ത് കളയുന്ന എനിക്ക് യേശു മാത്രം മതിയെന്നുള്ളത്, അപ്പോഴാണ് എനിക്ക് പറയാൻ പറ്റുന്നത് എനിക്ക് യേശു മാത്രം മതിയെന്ന്. അതാ ആത്മീയത. ആത്മീയത എനിക്ക് യേശുവിനെ വേണമെന്ന് പറയുന്നത് മാത്രമല്ല, എനിക്ക് യേശുവിനെ മാത്രം മതിയെന്ന് പറയുന്നതാണ്. സങ്കീർത്തനക്കാരൻ പറയുന്നു, സ്വർഗത്തിൽ എനിക്ക് ആരുള്ളൂ, നീയേ ഉള്ളൂ, ഭൂമിയിലും നിന്നെ അല്ലാതെ മറ്റൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. സ്വർഗത്തിൽ എനിക്ക് യേശുവേ ഉള്ളെന്നുള്ളത് എല്ലാവർക്കും അറിയാം. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. സ്വർഗത്തിൽ ചെന്നാൽ പിന്നെ നമുക്ക് ആരേ ഉള്ളൂ? യേശുവേ ഉള്ളൂ. പക്ഷെ ഭൂമിയിലും ആ സ്വർഗത്തിൻ്റെ അനുഭവം തന്നെ എനിക്ക് മതി എന്ന് തീരുമാനമെടുക്കുന്നതാണ് യഥാർത്ഥ ആത്മീകന്റെ നിലപാടെന്ന് പറയുന്നത്. സ്വർഗത്തിൽ എനിക്ക് എന്തുണ്ട്? എനിക്ക് യേശുവേ ഉള്ളൂ, എനിക്കത് മതി. ഇവിടെ ഞാൻ പറയുന്നത് നിങ്ങൾ ഗ്രഹിക്കുന്നല്ലോ. അപ്പോഴാണ് ആരാധന പൂർണ്ണമാകുന്നത്. ഐ ആം ഫോളിങ് ബിഫോർ ഹിം. പിന്നെ മുങ്ങിപ്പോവുക എന്നൊരർത്ഥം കൂടെ ഉണ്ട്. മുങ്ങിപ്പോവുക, ഡ്രോൺഡ് എന്ന് വെച്ചാൽ കാല് നിലത്ത് പറ്റുന്നില്ല, ഞാൻ ഒഴുകിപ്പോവുകയാണ്. അത് ഞാൻ മനസ്സിലാക്കുന്നത് വെൻ യു സീ ദ ഗ്ലോറി ഓഫ് ഗാഡ്, When you see the glorious King, ആ മഹത്വപൂർണനായ യേശുവിനെ കാണുമ്പോൾ ഞാൻ താഴെ വീണു പോകുന്നു. പക്ഷെ ആ യേശു, അവൻ്റെ മഹത്വം, ആ അത്രയും മഹത്വമുള്ളനായ യേശു എന്നെ സ്നേഹിച്ചു എന്നറിയുമ്പോൾ അവൻ്റെ സ്നേഹത്തിൽ ഞാൻ മുങ്ങിപ്പോവുക, അങ്ങ് ഒഴുകിപ്പോകുകയാ. രണ്ട് കാര്യങ്ങളാണ്, അവൻ്റെ മഹത്വത്തെ കണ്ട് ഞാൻ താഴെ വീണു പോകുന്നു, അവൻ്റെ സ്നേഹത്തെ അറിഞ്ഞ് ഞാൻ അതിലങ്ങ് മുങ്ങിപ്പോകുന്നു, ഒഴുകിപ്പോകുന്നു. ദിസ് ഇസ് വർഷിപ്പ്. അങ്ങനൊരു വർഷിപ്പ് നമുക്കുണ്ടാകണം. ആ വർഷിപ്പ് ഉണ്ടാകണമെങ്കിൽ ലൗകികമായി നമ്മുടെ ഇൻ്റലിജൻസിലെ വർഷിപ്പ്, ഇൻ്റലിജൻസിലെ വർഷിപ്പ് തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത്, ഒരു പക്ഷേ ആസ് എ ബിഗിനിങ് വി നീഡ് എൻകറേജ്മെൻറ്റ്. പൗലോസ് തന്നെ പറയുന്നു, നിങ്ങളുടെ ജഡത്തിൻ്റെ ബലഹീനത നിമിത്തം ഞാൻ മാനുഷിക രീതിയിൽ പറയുന്നു. അതൊന്നും പറയേണ്ട വലിയ അത്യാവശ്യമൊന്നുമില്ല. ആത്മീകനാളം ആകുമ്പോഴത്തേക്ക് ആത്മീക അനുഭവത്തിൽ കയറി കഴിയുമ്പോൾ മനസ്സിലാകുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. അത് മനസ്സിലാകുന്ന കാലത്തേക്കുള്ള ചില ഒരു അഡ്ജസ്റ്റ്മെൻറ്റേ ഉള്ളൂ. എന്താണ്, ഞാൻ നിങ്ങളോട്, നിങ്ങളുടെ ജലത്തിൻ്റെ ബലഹീനത നിമിത്തം ഞാൻ നിങ്ങളോട് മാനുഷിക രീതിയിൽ പറയുന്നത്. അപ്പം അതുകൊണ്ട് അങ്ങനെ പറയേണ്ട ആവശ്യമുണ്ട്, അങ്ങനെ പഠിപ്പിക്കേണ്ട ആവശ്യമുണ്ട്. തുടക്കമെന്ന നിലയിൽ പലപ്പോഴും നമ്മൾ കർത്താവിനെ ആരാധിക്കണം എന്നൊക്കെ ചിലപ്പോൾ പറയേണ്ടി വരും. പക്ഷേ യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ ദർശനം ഉണ്ടായിക്കഴിയുമ്പോൾ പിന്നെ അവനോട്, മോനെ ദൈവത്തെ ആരാധിക്കണം കേട്ടോ എന്നൊന്നും പറയണ്ട. കാര്യം ഇവനങ്ങ് താഴെ വീണു പോവുകയാണല്ലോ, അവന് പിന്നെ ആരാധിക്കാതിരിക്കാൻ കഴിയില്ല. ഞാൻ ചിലപ്പം പറയാനുള്ളൊരു കാര്യമുണ്ട്, ആദ്യമൊക്കെ ആരാധിക്കാനാ പ്രയാസം, പിന്നെ ആരാധിക്കാതിരിക്കാനാ പ്രയാസം. ആദ്യമൊക്കെ ആരാധിക്കാൻ ഇച്ചിരി പ്രയാസം, പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ പിന്നെന്താ, ആരാധിക്കാതിരിക്കാനാ പ്രയാസം. കാര്യം എൻ്റെ ലൈഫ് അതായി, എൻ്റെ ജീവിതം തന്നെ ആരാധനയിൽ മുങ്ങിപ്പോയിരിക്കുകയാണ്. ഞാൻ അവൻ്റെ സ്നേഹത്തിൽ മുങ്ങിപ്പോയിരിക്കുക, അവൻ്റെ മഹത്വത്തിന് മുമ്പ് ഞാൻ വീണ് കിടക്കുകയാണ്, അവൻ്റെ സ്നേഹത്തിൽ മുങ്ങിപ്പോയിരിക്കുക. പിന്നെ എന്നെ ആരും പ്രത്യേകിച്ച് ഇൻഡ്യൂസ് ചെയ്യേണ്ട കാര്യമില്ല, പക്ഷെ ആദ്യം അത് ചിലപ്പോൾ ആവശ്യമുണ്ടായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കർത്താവ് ഉപമകളായി പറഞ്ഞ ആളുകൾ കൂടി നിൽക്കുമ്പോൾ അവന് ഉപമകളായിട്ട് പറഞ്ഞു, പക്ഷേ ശിഷ്യന്മാരുടെ ഒരു അനുഭവത്തിലേക്ക് വരുമ്പോഴത്തേക്ക് അവൻ അതിനെ വ്യാഖ്യാനിച്ചു കൊടുത്തു. എന്നതുപോലെ നമ്മൾ ഒറ്റയ്ക്കിരിക്കുമ്പോൾ, ഇന്ന് നമ്മൾ രാവിലെ കേട്ട വചനം തന്നെയാണ്, നമ്മൾ ഒറ്റയ്ക്കിരിക്കുമ്പോൾ, നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ നഷ്ടപ്പെട്ടു പോയെന്ന് ബോധ്യമാകുമ്പോൾ നിർത്തിയിട്ട് കർത്താവിനെ പറഞ്ഞു, മണവാളൻ കൂടെ ഉള്ളപ്പോൾ തോഴ്മക്കാർക്ക് ഉപവസിക്കാൻ കഴിയില്ല, പക്ഷേ മണവാളൻ പിരിഞ്ഞു പോകുന്ന ഒരു സമയം വരും. എപ്പോഴെങ്കിലും മണവാളൻ പിരിഞ്ഞുപോയി എന്നുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ, അല്ലെങ്കിൽ ആ പ്രസൻസ് അതുപോലെ അനുഭവിക്കാൻ കഴിയാതിരുന്നാൽ ഉടനെ ഉപവസിച്ചോണം. കാരണം മണവാളൻ്റെ സാന്നിധ്യവും സാമീപ്യവും ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. അല്ലാതെ ജീവിക്കാം, പക്ഷേ ഞാൻ ലൗകികനായി പോവും. ഞാൻ വീണ്ടും ജനിച്ചതാണ്, എല്ലാം ശരിയാണ്, കാര്യങ്ങളൊക്കെ ശരിയാണ്, പക്ഷേ ആ മണവാളൻ്റെ സാമീപ്യത്തിൽ അല്ലാതെയാണെങ്കിൽ. ഇന്ന് ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ആർക്കും പറ്റാവുന്ന അപകടമാണ് യേശുവിനെ കളഞ്ഞു പോകുക എന്ന് പറയുന്നത്. യോസഫിനും മറിയയ്ക്കും നമുക്കറിയാവുന്ന വളരെ കർത്താവിന് വേണ്ടി ഇത്രയും സമർപ്പിതരായ രണ്ടുപേർ, ജീവിതം പോലും, അല്ലെങ്കിൽ യു സി മനുഷ്യൻ്റെ മുമ്പിലുള്ള നാണം കേട് സഹിച്ച്, എല്ലാം സഹിച്ച്, ഇത്രയും മരണമൊക്കെ പലർക്കും സംഭവിച്ചിട്ടുണ്ടെങ്കിലും ഈ നാണക്കേടും ഇതുപോലുള്ള പഴിയും ദുഷിയും എല്ലാം ഏറ്റ രണ്ട് വ്യക്തികളാണ് യേശുവിൻ്റെ അമ്മയായ മറിയയും അപ്പനായ യോസഫും. അവർക്ക് യേശുവിനെ കളഞ്ഞുപോയെങ്കിൽ നമുക്കൊക്കെ സംഭവിക്കാൻ സാധ്യതയുള്ളതാണിത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, വി നീഡ് ടു ബി വെരി കെയർഫുൾ. നമ്മൾ കുറേ കൂടെ വളർച്ചയിലേക്ക്, ഞാൻ എൻ്റെ പിതാവിനുള്ളതിൽ ഇരിക്കേണ്ടതല്ലയോ. യോസഫ് പറഞ്ഞ്, മറിയ പറഞ്ഞു, നിന്റെ അപ്പനും ഞാനും എന്തുമാത്രം അന്വേഷിച്ചു. കർത്താവ് പറയുന്ന കാര്യം എന്തറിയാമോ, അതങ്ങനെ പറ്റുന്നത്, ഞാൻ എൻ്റെ പിതാവിനുള്ളതിൽ ഇരിക്കുകയാണല്ലോ, പിന്നെ അങ്ങനെ എൻ്റെ അപ്പൻ എന്നെ അന്വേഷിച്ചെന്ന് പറയുന്നു. യോസഫ് പിതാവൊന്നുമല്ല എൻ്റെ അപ്പൻ, എൻ്റെ അപ്പൻ സ്വർഗത്തിലെ അപ്പനാണ്. പറഞ്ഞ മനസ്സിലാക്കണം. അതുകൊണ്ട് എന്നെ കാണേണ്ടിയവൻ പിതാവിൻ്റെ അടുത്ത് വരണം, പിതാവിൻ്റെ അടുത്ത് വരണം, ഞാൻ എൻ്റെ പിതാവിനുള്ളത്. അപ്പോൾ ആ സാന്നിധ്യത്തിലേക്ക് മടങ്ങി വരാനുള്ള ഒരു എഫർട്ട് നമ്മൾ എടുക്കണം. ഇതേപോലെ ഈ വർഷിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഭാഗത്തു നിന്നൊരു എഫർട്ട് ഉണ്ടാകണം. നമ്മൾ, ഞാൻ പറഞ്ഞത്, അല്ലെങ്കിൽ ബുദ്ധിയിൽ നമുക്ക് ആരാധിക്കാനായിട്ട് പറ്റും. ബുദ്ധിയിൽ ആരാധിക്കുന്നത് ഒരു തുടക്കമാണ്, എന്നാൽ ഈ അവസ്ഥ എന്ന് പറയുന്നത് വെളിപ്പാടിലുള്ള ഒരു ആരാധനയാണ്. എന്ത് വെളിപ്പാട്? ആ ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ ദർശനം, അത് നമുക്കുണ്ടാകണം. ഉറക്കത്തിലുണ്ടാകുന്ന ഒരു സ്വപ്നമൊന്നുമല്ല ഞാൻ പറയുന്നത്, നമ്മുടെ ആത്മാവിൽ നമ്മളത് ഗ്രഹിക്കണം. കാര്യം ദൈവം ആത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും അവനെ നമസ്കരിക്കണം. എൻ്റെ ആത്മാവും ദൈവത്തിൻ്റെ ആത്മാവും തമ്മിലുള്ള ഒരു ഫ്യൂഷൻ ഉണ്ടാകണം. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു വാക്കാണ്, എൻ്റെ ആത്മാവും ദൈവത്തിൻ്റെ ആത്മാവും തമ്മിലൊരു ഫ്യൂഷൻ. നമുക്കറിയാം ഒരു ലൈറ്റ് പോകുമ്പോൾ ചില ഫ്യൂസ് പോയെന്നാണ് തോന്നുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, തമ്മിലുണ്ടായിരുന്ന ബന്ധം കട്ടായിപ്പോയി. ഫ്യൂസ് പോകരുത്. എൻ്റെ ആത്മാവും ദൈവത്തിൻ്റെ ആത്മാവും തമ്മിൽ എപ്പോഴും ഫ്യൂഷനിലായിരിക്കണം. ഇടയ്ക്കിടയ്ക്ക് ചിലപ്പം ഇത് ഫ്യൂസ് തട്ടിപ്പോയെന്നിരിക്കും, അന്നേരം എന്ത് ചെയ്യണം, പെട്ടെന്ന് തന്നെ കെട്ടിക്കോണം, ഇല്ലെങ്കിൽ കറണ്ടില്ല. ഫ്യൂസ് ചെയ്യണം. ഇതുപോലെ എൻ്റെ ആത്മാവും ദൈവത്തിൻ്റെ ആത്മാവും തമ്മിൽ ഒരു ഫ്യൂഷൻ ഉണ്ടാകുമ്പോഴാണ് യഥാർത്ഥത്തിൽ ആത്മീയ ദർശനങ്ങൾ നമുക്കുണ്ടാകുന്നത്. അത് സ്വപ്നം കാണുന്ന ഒന്നുമല്ല, അത് സ്വപ്നമൊക്കെ അല്ലാത്തവർക്കും കാണാം, അത് വലിയ കാര്യമൊന്നുമല്ല. പക്ഷേ ആ പത്മോസിലെ യേശുവിനെ, മഹത്വനായ യേശുവിനെ അവൻ്റെ മുമ്പിൽ വീണ് കിടക്കുമ്പോൾ ഞാൻ മരിച്ചവനെ പോലെയായി, ലോകത്തിന് മരിച്ചവനെ പോലെയാകുന്ന ഒരു സ്റ്റേജ്. വർഷിപ്പിനെ കുറിച്ച് ഞാനൊരു ചെറിയ കാര്യമേ പറഞ്ഞുള്ളൂ. ഇങ്ങനെ ഓരോരോ കാര്യങ്ങളെടുത്താലും നേരത്തെ ഞാൻ എൻ്റെ മനസ്സുമായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ ഇൻ്റലിജൻസ് വെച്ചൊക്കെ ആരാധിച്ചിരുന്നെങ്കിൽ ഇപ്പം ഞാൻ എന്താണ് എൻ്റെ എംഫസിസ് എന്ന് പറയുന്നത്, എൻ്റെ ചിന്തകളോ ഞാൻ പഠിച്ചതോ ഒന്നുമല്ല, ഞാൻ ഐ സി ജീസസ്, യേശുവിനെ കാണുകയാണ്. ഗോഡ് സെൻറ്റേഡായിട്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇനി അടുത്തത് ഞാനൊന്ന് പറഞ്ഞു നിർത്തി, നമ്മുടെ സമയത്തിൻ്റെ പരിമിതി കൊണ്ട് പറയുന്നതേ ഉള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മളെല്ലാം എംഫസൈസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഡിസൈപ്പിൾഷിപ്പ്, ശിഷ്യത്വം. പ്രത്യേകിച്ച് നിങ്ങൾക്കറിയാം ഞാൻ ശിഷ്യത്വത്തെക്കുറിച്ച് ക്ലാസ് എടുത്തിട്ടുണ്ടെന്ന് തന്നെയല്ല, അത് ഒരു പരിധിവരെ ഏറ്റവും കൂടുതൽ ആളുകൾ കേട്ടിട്ടുള്ള എൻ്റെ മെസ്സേജ് ഡിസൈപ്പിൾഷിപ്പിൻ്റെ മെസ്സേജാണ്. ദാറ്റ് ഇസ് വണ്ടർഫുൾ. വളരെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസൈപ്പിൾഷിപ്പായിട്ട് ആ ഒരു എക്സ്പീരിയൻസ് ഒരു വണ്ടർഫുൾ എക്സ്പീരിയൻസ് ആണ്. പക്ഷേ ഡിസൈപ്പിൾ ആകാനായിട്ട് നമ്മൾ പലപ്പോഴും സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്, ഒത്തിരി സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ ഒരു ഡിസൈപ്പിൾ എങ്ങനെയൊക്കെ ആയിരിക്കണം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ നമ്മൾ പഠിച്ച്, അത് വേണം, പഠിച്ചാലേ പറ്റൂ, പഠിക്കാതെ പറ്റില്ല, പഠിച്ച് അങ്ങനെയൊക്കെ ആകാനായിട്ട് ഞാൻ പരിശ്രമിച്ച് ഒരു ഡിസൈപ്പിൾ ആകുന്ന ഒരു സ്റ്റേജുണ്ട്. പക്ഷെ അപ്പോഴത്തെ കോൺസെൻട്രേഷൻ ഞാനും എൻ്റെ ഇൻ്റലിജൻസും എൻ്റെ എഡ്യൂക്കേഷനും ഒരു പക്ഷേ ബിബ്ലിക്കലായിട്ട് ഞാൻ പഠിച്ച കാര്യങ്ങളൊക്കെ ആയിരിക്കും. എന്നാൽ ഒരു ഡിസൈപ്പിൾ, ഈ ഡിസൈപ്പിളിൻ്റെ ഓപ്പോസിറ്റ് എന്താ? ഞാൻ ഡിസൈപ്പിളാണ്, ഡിസൈപ്പിൾ ഈസ് എ ഡൂലോസ്. ഡിസൈപ്പിൾ എന്ന് പറയുമ്പോൾ പല അർത്ഥമുണ്ട്, പല അർത്ഥങ്ങൾ, അതൊന്നും എല്ലാം കൂടെ പറയുന്നില്ല. ഡിസൈപ്പിൾ എന്ന് പറയുമ്പോഴത്തേക്ക് ഞാനൊരു സ്റ്റുഡൻ്റാണ്, യേശു എൻ്റെ ടീച്ചറാണ്, ഞാൻ ഒരു സെർവൻ്റാണ്, യേശു എൻ്റെ മാസ്റ്ററാണ്. പക്ഷേ അതിലുപരിയായിട്ട് ഞാനൊരു സ്ലേവാണ്, യേശു എൻ്റെ കർത്താവാണ്. അതാണ് ഏറ്റവും ആത്യന്തികമായി നമുക്ക് പറയാൻ പറ്റുന്നത്, ജീസസ് ഈസ് ലോർഡ് ആൻഡ് ഐ ആം ഹിസ് സ്ലേവ്. യേശു എൻ്റെ കർത്താവ് അല്ലെങ്കിൽ യജമാനൻ, ഞാൻ അവൻ്റെ അടിമ. അതാണ് ഡിസൈപ്പിൾഷിപ്പിലെ ഒരു ഹയർ സ്റ്റേജ് എന്ന് പറയുന്നത്. ഡിസൈപ്പിൾഷിപ്പിനെ കുറിച്ച് ക്ലാസ് എടുത്തപ്പോഴും ഞാൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഡിസൈപ്പിൾഷിപ്പിന് പല ഘട്ടങ്ങളുണ്ട്. ഡിസൈപ്പിൾഷിപ്പ്, സ്റ്റുവാർഡ്ഷിപ്പ്, സെർവൻഹുഡ് ആൻഡ് പാർട്ട്ണർഷിപ്പ്, അങ്ങനെ ഞാനന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനെക്കുറിച്ച് അത്രയും എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതായത് ഡിസൈപ്പിൾഷിപ്പിൻ്റെ ഒരു തുടക്കത്തിൽ നമ്മൾ പറയുന്ന ഈ കാര്യമുണ്ട്. പക്ഷെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് എ ഡിസൈപ്പിൾ ഈസ് എ സ്റ്റുവാർഡ്, പിന്നെ എൻ്റെ ജീവിതത്തിൽ സ്റ്റുവാർഡ്ഷിപ്പ് ഉണ്ട്, അപ്പോഴത്തേക്ക് ബന്ധമായി. സ്റ്റുവാർഡ് ഒരിക്കലും ഓണറല്ല, സ്റ്റുവാർഡ് എന്ന് പറയുന്നത് ഒരു ഓണർ വേറെയുണ്ട്, ആ ഓണർ പറയുന്നതൊക്കെ ചെയ്യാൻ മാത്രമേ സ്റ്റുവാർഡിന് പറ്റുള്ളൂ. അടുത്തത് സെർവൻഹുഡാണ് അല്ലെങ്കിൽ സ്ലേവ്ഹുഡാണ്, ഞാൻ അടിമയാണ് എന്നുള്ള തിരിച്ചറിവ്. ഞാൻ അടിമയും യേശു എൻ്റെ ഉടമയുമാണ്. ഏറ്റവും ഒടുവിലാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ആ ഉടമ എന്ന് പറയുന്നത് നമ്മളുടെ മേൽ കർത്തൃത്വം നടത്ത്, അല്ലെങ്കിൽ കർത്തൃത്വം നടത്തുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ലൗകികമായി നമ്മളെ അടിച്ചമർത്തുന്ന ഒരു ഉടമയല്ല നമ്മുടേത്, നമുക്ക് പാർട്ണർഷിപ്പ് തന്നിട്ടുള്ള ഒരു ഉടമയാണ്. ഇതൊക്കെയാണ് ഡിസൈപ്പിൾഷിപ്പിൽ നമ്മൾ പഠിക്കേണ്ടതായ പാഠങ്ങൾ. ഇതൊക്കെ മണിക്കൂറുകൾ പഠിക്കേണ്ട കാര്യങ്ങളാണ്, ഞാൻ അതിനൊക്കെ കടക്കുന്നില്ല. പക്ഷേ ഇവിടെ ഞാൻ പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫ്രം മൈ പാർട്ട് ഐ എം എ ഡിസൈപ്പിൾ ആൻഡ് ഫ്രം ഗാഡ്സ് പാർട്ട് ജീസസ് ഈസ് ലോർഡ്. സോ എംഫസിസ് ലോർഡ്ഷിപ്പിലേക്ക് മാറ്റുകയാണെങ്കിൽ ഡിസൈപ്പിൾഷിപ്പ് ബിക്കംസ് ഈസി. ഞാൻ പറഞ്ഞത് നിങ്ങൾ ഗ്രഹിക്കുന്നല്ലോ. അതായത് നോർമലി നമ്മുടെ ആദ്യത്തെ സമയം നമ്മൾ സ്ട്രഗിൾ ചെയ്ത ഒരു ഡിസൈപ്പിൾ ആകുന്നത്, അതിനൊരു സംശയമില്ല. ഒന്നാമത്തെ കാര്യം യേശു മത്തായിയുടെ 11-ാം അധ്യായത്തിൽ കർത്താവ് വിളിക്കുന്നു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ നിങ്ങൾ എൻ്റെ അടുക്കലേക്ക് വരുവി, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. അടുത്ത തന്നെ എന്നോട് ചേർന്ന് എൻ്റെ നുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ. എടാ, വിളിക്കുന്നത് ആശ്വാസം തരുമെന്നാ, പക്ഷേ പറയുന്നത് നേരെ നുഖത്തിൻ്റെ കീഴിലോട്ട് കേറിക്കോളാനാ. ഓക്കെ, അതൊരു ഫാക്റ്റാണ്. കാര്യം യേശുവിൻ്റെ വിളി എന്ന് പറയുന്നത് സ്വതന്ത്രമായി പോകാനുള്ള ഒരു വിളിയല്ല, പ്രത്യുത എന്തിനുള്ള വിളിയാണ്? നുഖത്തിൻ്റെ കീഴിലിരിക്കാനുള്ള വിളിയാണ്. ഇത് പഠിപ്പിക്കാത്തത് കൊണ്ട് സഭകളിൽ ഒത്തിരി അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. എന്നു ചോദിച്ചു കഴിഞ്ഞാൽ എവരിബഡി നീഡ് ടു ബിക്കം എ ഫ്രീ ബേർഡ്. പക്ഷെ അങ്ങനെയല്ല നമ്മളെ കർത്താവ് വിളിച്ചിരിക്കുന്നത്, അവൻ്റെ നുഖത്തിൻ്റെ കീഴിലേക്ക്. പക്ഷെ നുഖത്തിൻ്റെ കീഴിൽ എന്ന് പറയുമ്പോഴത്തേക്ക് ആ അനാലജിയിൽ നമ്മൾ മറന്നു പോകാത്തൊരു കാര്യമുണ്ട്. പ്ലാവ് ചെയ്യുന്ന ഒരാൾ രണ്ട് കാളയെ യോക്ക് ചെയ്താണ്, കലപ്പ ഉപയോഗിക്കുന്ന ഒരാൾ രണ്ട് കാളകളെ യോക്ക് ചെയ്താണ് എന്തുണ്ടാകുന്നത്? കലപ്പ ഉണ്ടാക്കുന്നത്. അപ്പം നമ്മുടെ ഒരു ചിന്ത യേശു കലപ്പക്കാരനും നമ്മളൊരു കാളയമാണെന്ന്, അങ്ങനല്ല. ശരിക്കും അവിടെ സംഭവിക്കുന്നത് നമ്മളുടെ യോക്കിൻ്റെ അപ്പുറത്തെ യോക്ക് ആരുടെ കഴുത്തേല ഇരിക്കുന്നറിയാമോ? യേശുവിൻ്റെ കഴുത്തേല. അവിടെയാണ് പാർട്ട്ണർഷിപ്പ് നടക്കുന്നത്. അപ്പോൾ യോക്ക് ചെയ്യുമ്പോൾ എപ്പോഴും ഇണക്കമുള്ള ഒരു കാളയും ഇണക്കമില്ലാത്ത ഒരു കാളയും ഒരുമിച്ചാണ് പഠിപ്പിക്കാൻ വേണ്ടി കിട്ടുന്നത്. ഒരു കാളയ്ക്ക് നല്ല മെരുക്കമായിരിക്കും, മറ്റേ കാളയ്ക്ക് അത്ര അറിയത്തില്ല. പുത്തൻ കാളയെ വാങ്ങിച്ചുകൊണ്ട് വന്നതാ ഈ നുഖത്തിൻ്റെ കീഴിലോട്ട് പിടിച്ചു കയറ്റുക. പക്ഷേ ഈ കാളയ്ക്കുള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കാളയ്ക്ക് കാണുന്നതെല്ലാം തിന്നണം, കാര്യം അതിനറിയത്തില്ലല്ലോ. അപ്പോൾ വലതുവശത്തൊരു കാളയുണ്ട്, ഇടതുവശത്തെ കാള ഞാനാ, വലതുവശത്തെ കാള യേശുവാ. അങ്ങോട്ട് മുന്നോട്ട് പോകുന്ന കൂട്ടത്തിൽ ഒരു പച്ചപ്പുല്ല് കാണുമ്പോൾ ഞാൻ എന്ത് ചെയ്യും? അങ്ങോട്ട് തിരിയും. പക്ഷെ മറ്റേ കാള ഇങ്ങോട്ട് പിടിച്ചു വലിക്കും. ഇതുപോലെ യേശു എന്നെ നിയന്ത്രിക്കുന്ന മെരുക്കമുള്ള കാളയായിട്ട് അവനുണ്ട്. നേരെ നീളത്തിൽ അങ്ങോട്ട് കലപ്പ കൊണ്ടുപോയ കലപ്പക്കാലം പെട്ടെന്നൊരു യൂറ്റേൺ അടിക്കുന്നു. മറ്റേ കാളകളൊന്നും പറയണ്ട, മറ്റേ കാള മെരുക്കമുള്ള കാള എന്ത് ചെയ്യുന്നു? യൂറ്റേൺ അടിക്കുന്നു. ഉടനെ ഞാൻ ചോദിച്ചു, ഇതെന്തിനാ ഇത്രയും നേരം നമ്മൾ ഇതിലേ തന്നെ ഇല്ലയോ വന്നത്, പിന്നെ എന്തിനാ ഇങ്ങോട്ട് പോകുന്നത്? അതൊന്നും എനിക്കറിയത്തില്ല, പക്ഷെ മെരുക്കമുള്ള കാളയ്ക്ക് അറിയാം. അവൻ കൊണ്ടുപോകുന്നിടത്തോളം അങ്ങ് പോയാൽ മതി. അതാണ് ഡിസൈപ്പിൾഷിപ്പ്. ആ ഡിസൈപ്പിൾഷിപ്പ് പൂർണ്ണമാകണമെങ്കിൽ ഒരു യോക്ക് ഉണ്ടേലേ പറ്റൂ, അല്ലാതെ പറഞ്ഞൊന്നും ഇതൊന്നും ചെയ്യിക്കാൻ പറ്റുകയില്ല. അതുകൊണ്ട് തന്നെ വേദപുസ്തകത്തിലെ കുറച്ച് ഉപദേശം പഠിച്ചത് കൊണ്ട് മാത്രം ഒരാൾക്ക് ശിഷ്യനാകാൻ പറ്റത്തില്ല. ശിഷ്യനാകണമെങ്കിൽ യേശുവുമായിട്ട് യോക്ഡ് ആകണം, എന്നാലേ ഡിസൈപ്പിൾ ആകാൻ പറ്റുള്ളൂ. എന്നാൽ ഈ ഡിസൈപ്പിൾഷിപ്പ് നമ്മൾ കുറച്ചുകൂടെ മനസ്സിലാകുമ്പോഴത്തേക്ക് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്, ജീസസ് ഈസ് മൈ ലോർഡ്. അത് നമ്മൾ ഏറ്റു പറഞ്ഞിട്ടാണ് നമ്മളിങ്ങോട്ട് വന്നത്. പക്ഷെ ഏറ്റു പറഞ്ഞിട്ടാണ്, അത് പറഞ്ഞാലേ നമുക്ക് രക്ഷിക്കപ്പെടാൻ പറ്റുള്ളൂ. ഒരുത്തൻ രക്ഷിക്കപ്പെടണമെങ്കിൽ തന്നെ കർത്താവ് യേശുവിനെ കർത്താവ് എന്ന് വായുകൊണ്ട് ഏറ്റു പറയുകയും ദൈവം അവനെ മരിച്ചവളുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചുവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. അപ്പോൾ രക്ഷിക്കപ്പെടണമെങ്കിൽ തന്നെ എന്ത് ചെയ്താലേ പറ്റുള്ളൂ? യേശുവിനെ കർത്താവ് എന്ന് വായുകൊണ്ട് ഏറ്റു പറഞ്ഞാലേ പറ്റുള്ളൂ. ഹീ ഈസ് ലോർഡ്. ലോർഡ് എന്ന് പറഞ്ഞാൽ കുറിയോസ് ആണ്, ഉടമസ്ഥനാണ്. ഡൂലോസിന്റെ ഓപ്പോസിറ്റ് ആ കുറിയോസ്. അടിമയുടെ ഓപ്പോസിറ്റാണ് കർത്താവ്, അഥവാ അടിമയും ഉടമയുമാണ്. അവന്റെ ലോർഡ്ഷിപ്പ് മനസ്സിലായി കഴിയുമ്പോൾ പിന്നെ ഡിസൈപ്പിൾഷിപ്പിനകത്ത് വലിയ പ്രതിസന്ധിയില്ല. ഞാൻ ആദ്യം പറഞ്ഞു, ആരാധനയ്ക്ക് യോഗ്യനായ കർത്താവിനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ആരാധിക്കാൻ എനിക്ക് പ്രത്യേകിച്ച് ഇൻസെൻറ്റീവ്സ് ഒന്നും ആവശ്യമില്ല. നീ ആരാധിക്കുക, നിന്നെ കർത്താവ് വിളിപ്പിക്കും എന്നൊന്നും പറയേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ വിളിതലിന് വേണ്ടി ഒന്നുമല്ല ആരാധിക്കുന്നത്. ആരാധിച്ചാൽ വിളിതൽ എന്നൊക്കെ പാട്ടൊക്കെ നമ്മൾ പാടുമായിരിക്കും, പക്ഷേ ഞാൻ ആരാധിക്കുന്നത് വിളിതൽ കിട്ടാനൊന്നുമല്ല. എനിക്ക് ആരാധിക്കാതിരിക്കാൻ വയ്യാത്തതുകൊണ്ട് ആരാധിക്കുന്നതാണ്. കാരണം ഞാൻ യേശുവിനെ കണ്ടിട്ടുണ്ട്. യേശുവിനെ കണ്ടപ്പോൾ ഞാൻ താഴെ വീണു, അവൻ്റെ സ്നേഹം മനസ്സിലാക്കിയപ്പോൾ ഞാൻ അങ്ങ് മുങ്ങിപ്പോയി. അതാ എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. അതുകൊണ്ട് വിളിതൽ കിട്ടുമെന്ന് വെച്ചോ, ആരാധിച്ചാൽ എന്തെങ്കിലും കിട്ടുമെന്ന് വെച്ചോ, കാശ് കിട്ടുമെന്ന് വെച്ചോ എനിക്ക് വേണ്ടല്ലോ. എനിക്ക് കാശ് വേണ്ട. എനിക്ക് ലോകത്തിൽ ഒരു കാര്യവും ഇനി ഇപ്പം എക്സ്ട്രാ വേണമെന്നുള്ള മോഹം എനിക്കില്ല. ഇച്ചിരി കൂടുതലാണെന്നൊരു ചിന്തയുണ്ട്, അതുകൂടെ പോകാനായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം. കാര്യം എനിക്ക് ആവശ്യത്തിനുള്ളതുണ്ട്. കർത്താവ് എനിക്ക് തന്നെയല്ല, എല്ലാവർക്കും ഉണ്ട്, പക്ഷെ എല്ലാവരും അത് സമ്മതിക്കത്തില്ല എന്നുള്ളത് കൊണ്ട്. നിങ്ങൾക്കെല്ലാം ആവശ്യമുള്ളത് കർത്താവ് തന്നിട്ടുണ്ട്, പക്ഷെ നമ്മൾ ആരും പറയത്തില്ല ആവശ്യമുള്ളത് തന്നിട്ടുണ്ടെന്നുള്ളത്. എനിക്ക് ഞാൻ പറയുന്നത് എനിക്ക് ആവശ്യമുള്ള കർത്താവ് തന്നിട്ടുണ്ട്. എനിക്ക് തന്നെയല്ല, നിങ്ങൾക്കറിയാമല്ലോ മിഷൻ്റെ ആക്ടിവിറ്റീസിനുള്ള മിഷൻ ഉൾപ്പെടെയുള്ളത് കർത്താവ് എനിക്ക് തരുന്നുണ്ട്. തന്നിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടി വെച്ചിട്ടുണ്ടെന്നല്ല എൻ്റെ അർത്ഥം, തരുന്നുണ്ട്, എക്സാക്ട്ലി തരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് എനിക്കിപ്പം ആരാധിച്ച് എനിക്ക് ഏതാണ്ട് കൂടെ കിട്ടുമെന്ന് വെച്ചൊന്നും ആരാധിക്കാനൊന്നും എനിക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ മിഷൻ വലുതാക്കാനും ഞാൻ ആരാധിക്കത്തില്ല, കാര്യം എനിക്ക് അതും ഇഷ്ടമൊന്നുമില്ല. കുറെ കൂടെ ഇപ്പോൾ 12 സ്റ്റേറ്റിലെ ഞങ്ങൾക്ക് വർക്കുള്ളൂ ബ്രദറെ. അത് ഇന്ത്യയിലെ 33 എത്ര സ്റ്റേറ്റാണ്, 33 ഓക്കെ, 30 ഇന്ത്യയുടെ മുഴുവൻ സംസ്ഥാനങ്ങളിലും നമ്മുടെ മിഷൻ. അങ്ങനെയൊന്നും എൻ്റെ മനസ്സിലേ ഇല്ല, എനിക്കതൊന്നും വേണ്ട. ഞാൻ ഇന്നലെയും നമ്മുടെ മിഷനറീസിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങളുടെ ഐഡൻറ്റിറ്റി ജീസസ് മിഷനുമായിട്ട് ബന്ധപ്പെടുത്തി ഉണ്ടാക്കല്ലേ, അത് ജീസസുമായിട്ട് ബന്ധപ്പെട്ട് വേണം ഉണ്ടാക്കാൻ. അങ്ങനെ ഒരാളാണ് ഞാൻ. അപ്പം അതുകൊണ്ട് എന്തെങ്കിലും അത് വെച്ചല്ല ഞാൻ ആരാധിക്കുന്നത്. ഇനി അവസാനമായിട്ട് ഞാൻ പറഞ്ഞു നിർത്തിയ കാര്യം ഇതാണ്, അവൻ്റെ ലോഡ്ഷിപ്പ് അറിഞ്ഞു കഴിഞ്ഞാൽ, അവൻ കർത്താവാണെന്നുള്ളത് ഞാൻ ആത്മാവിൽ അറിഞ്ഞു കഴിഞ്ഞാൽ, കർത്താവ് എന്ന് പറഞ്ഞാൽ കർത്തൃത്വം നടത്തുന്നയാളെന്നാണ്, കർത്തൃത്വം നടത്തുന്നയാൾ. എല്ലാവരുടെ ജീവിതത്തിലും ഒരു സിംഹാസനമുണ്ട്, എൻ്റെ ജീവിതത്തിലും നിങ്ങളുടെ ജീവിതത്തിലും ഒരു സിംഹാസനമുണ്ട്, ഒന്നേ ഉള്ളൂ. അവിടെ ആരിരിക്കുന്നോ ആ വ്യക്തിയാണ് നമ്മളെ ഭരിക്കുന്നത്. ഞാൻ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് അവിടെ ഇരുന്നത് ഞാൻ തന്നെയാണ്. പിന്നെ എന്നെ പഠിപ്പിച്ചത് പിശാചായതുകൊണ്ട് പിശാചിന് ഇഷ്ടമുള്ളതൊക്കെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്, കാര്യം ഞാൻ പഠിച്ചത് പിശാചിൽ നിന്നാണ്. പക്ഷേ രക്ഷിക്കപ്പെട്ട ദിവസം ഞാനെന്ത് ചെയ്യുന്നറിയാമോ, ഈ സിംഹാസനത്തിൽ നിന്നങ്ങ് ഇറങ്ങി യേശുവിനെ അവിടെ ഇരുത്തി. ഇപ്പം ഞാൻ എവിടാ, അതാ ഏറ്റവും വലിയ പ്രശ്നം. ഞാനും കൂടെ അതിൻ്റെ കീഴേ ഇരിക്കാനാണ് എല്ലാവരും നോക്കുന്നത്. പകരം ക്രിസ്തുവേശുവിനുള്ളവർ ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ചിരിക്കുന്നു. രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി യേശുവിനെ സിംഹാസനത്തിലിരുത്തിയിട്ട് നേരെ ക്രൂശിലോട്ട് കയറി കൈകളിൽ ആണിയടിക്കപ്പെട്ടവനായി അവിടെ തൂങ്ങിക്കിടക്കുക, അവൻ്റെ സെൽഫ്. അതുകൊണ്ട് ഗലാത്തിലേഖനം 2:20 നമ്മൾ കാണുന്നത് എന്താ, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല ക്രിസ്തു അത്രയെന്നിൽ ജീവിക്കുന്നത്. അപ്പം നമ്മുടെ പൊസിഷൻ സൂക്ഷിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. യേശു സിംഹാസനത്തിലും ഞാൻ ക്രൂശിലും, പറയുന്നത് ഗ്രഹിക്കാൻ കഴിയുന്നുണ്ടല്ലോ. പലപ്പോഴും ഉണ്ടാകുന്ന പ്രശ്നം ഈ ക്രൂശി കിടക്കുന്ന ജഡം ഒത്തിരി കാലമായിട്ട് സിംഹാസനത്തിൽ ഇരുന്നതല്ലയോ, അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇവനെ ഇറങ്ങി വരാനുള്ള വലിയ ടെൻഡൻസി ഉണ്ട്. അതുകൊണ്ട് ചിലപ്പം ആണി പറിച്ചേച്ചുകൂടെ അവൻ ചിലപ്പോൾ കയ്യിഞ്ഞ് നീട്ടിക്കൊണ്ട് വരും. ജഡമല്ലേ, ഈ ജഡത്തിന് യാതൊരു നാണവും ഇല്ലാത്തൊരു പാർട്ടിയാണ്. അവൻ പിന്നെയും ഈ സിംഹാസനത്തിൽ കയറിയിരിക്കാൻ നോക്കും. എന്നാൽ ഒരു കയ്യിലെ ആണി പറിച്ചാൽ എനിക്കെന്താ ചെയ്യാൻ കഴിയുന്നറിയാമോ, ആ ജഡത്തെ അങ്ങോട്ട് പിന്നെയും കയറ്റി വെച്ചിട്ട് ഒരാണിയുടെ അങ്ങ് അടിക്കണം. കാര്യം എൻ്റെ പൊസിഷൻ ക്രോസിലാണ്, കർത്താവിൻ്റെ പൊസിഷൻ എവിടെയാ, സിംഹാസനത്തിലാണ്. എൻ്റെ സിംഹാസനത്തിലിരിക്കുന്നത് കർത്താവും, ഞാൻ എൻ്റെ ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ചു വിരിക്കുകയാണ്. ക്രൂശെ നിറങ്ങി നിന്റെ ജീവിതത്തിൻ്റെ സിംഹാസനത്തിൽ കയറിയിരിക്കാൻ നോക്കരുത്. എൻ്റെ സെൽഫിനെ ഞാൻ എന്ത് ചെയ്തിരിക്കുകയാണ്, ക്രൂശിച്ചിരിക്കുകയാണ്. നേരത്തെ എൻ്റെ സെൽഫാണ് ഈ കസേരയിലിരുന്നത്, ഇനി ഞാൻ ഇരിക്കത്തില്ല. അവൻ്റെ ലോഡ്ഷിപ്പ് മനസ്സിലായി കഴിയുമ്പോൾ ഡിസൈപ്പിൾഷിപ്പ് പിന്നെ പ്രത്യേകിച്ച് നമ്മൾ വലിയ പാഠത്തിൻ്റെ ഒന്നും അർത്ഥമില്ല. നമ്മൾ പഠിക്കണം, പക്ഷേ അവൻ്റെ ലോഡ്ഷിപ്പ് തിരിച്ചറിയുമ്പോൾ ഞാൻ ഓട്ടോമാറ്റിക്കായിട്ട് അവൻ്റെ ഡിസൈപ്പിളായിട്ട് തന്നെ ജീവിക്കും. അതെനിക്കിനി പിന്നൊരു ഭാരമായിരിക്കത്തില്ല. നമ്മൾ പറയുമല്ലോ, അവൻ്റെ അടിമയായിരിക്കുന്നതാണ് ഏറ്റവും വലിയ സ്വാതന്ത്ര്യം. ഇന്നിപ്പോൾ ഈ ക്രൂശാണ് എൻ്റെ സ്വാതന്ത്ര്യം, കാരണം ഞാൻ സിംഹാസനത്തിലിരിക്കുന്ന യേശു എൻ്റെ കർത്താവാണെന്നുള്ളത് തിരിച്ചറിഞ്ഞ് അവനെ എൻ്റെ സിംഹാസനത്തിൽ ഞാൻ കയറ്റി ഇരുത്തിയതാ. അവൻ വന്ന് എന്നെ, അവനല്ല എന്നെ ക്രൂശിച്ചത്, ക്രിസ്തുവേശുവിനുള്ളവർ തങ്ങളുടെ ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ചിരിക്കുന്നു. ഞാൻ എടുത്ത തീരുമാനമായി ക്രൂശ കയറാൻ, അല്ലാതെ കർത്താവ് ഇറങ്ങളാ ഇവിടെ എന്ന് പറഞ്ഞ് കയറിയിരുന്നേച്ച് എന്നെ അവൻ ആണിയടിച്ച് കയറ്റിയ നിർബന്ധത്താൽ ചെയ്തതല്ല. ഈ ക്രൂശ് എനിക്ക് നിർബന്ധമല്ല, ഞാൻ ചൂസ് ചെയ്തതാ. കാരണം എന്താണെന്നറിയാമോ, എൻ്റെ കർത്താവ് സിംഹാസനത്തിലിരിക്കുക. അപ്പൊ ഇപ്പോഴത്തെ എൻ്റെ എംഫസിസ് സിംഹാസനത്തിലിരിക്കുന്ന കർത്താവാ. അതുകൊണ്ട് ഡിസൈപ്പിൾഷിപ്പ് എനിക്ക് ഈസിയാണ്. എൻ്റെ വാക്കുകളെ നിർത്തട്ടെ പ്രിയമുള്ളവരെ. നമ്മളുടെ എംഫസിസ് ഗോഡ് സെൻറ്റേർഡ് ആകുക. എൻ്റെ രക്ഷയുടെ കാര്യത്തിൽ, എൻ്റെ ആരാധനയുടെ കാര്യത്തിൽ ഞാൻ മൂന്ന് ആസ്പെക്ട്സേ പറഞ്ഞുള്ളൂ. ഇത് നിങ്ങളുടെ ക്രിസ്തീയ ജീവിതത്തിലെ ഏത് കാര്യങ്ങൾ എടുത്താലും നമുക്കതുമായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. എൻ്റെ രക്ഷയുടെ കാര്യത്തിൽ യേശു എന്നെ രക്ഷിച്ചതാണ്, ഞാൻ അവനെ കണ്ടെത്തിയതല്ല, അവൻ എന്നെ കണ്ടെത്തിയതാണ്. അപ്പോഴാ എനിക്ക് അവനെ എത്രയധികമായിട്ട് സ്തുതിച്ചാൽ പറ്റും, എത്രയധികമായിട്ട്. ഞാൻ ആരാധിക്കുന്നത് എന്തെങ്കിലും കാര്യങ്ങൾ നേടാനല്ല, അവനെ കണ്ട് ഞാൻ താഴെ വീണുപോയി. താഴെ വീണപ്പോൾ ഞാൻ മരിച്ചവനായി, ഞാൻ മരിച്ചവനെ പോലെ താഴെ വീണു. ഇപ്പോൾ എനിക്ക് ലോകത്തോട് കാര്യങ്ങളൊക്കെ കാണുമ്പോഴൊന്നും എന്നെ അതൊന്നും യേശുന്നില്ല. കാര്യം ആരാധനയിൽ ഞാൻ അങ്ങ് മുങ്ങിക്കിടക്കുക, അവൻ്റെ സ്നേഹത്തിൽ ഞാൻ മുങ്ങിക്കിടക്കുക. എനിക്ക് ലോകത്തെ സ്നേഹിക്കാൻ കഴിയില്ല. ഇനി ആരാധന മാത്രമല്ല, എൻ്റെ അനുദിന ജീവിതത്തിൽ എൻ്റെ ഡിസൈപ്പിൾഷിപ്പിലും എനിക്കിപ്പോൾ ഭാരമൊന്നുമില്ല. കാര്യമെന്നറിയാമോ, ഞാൻ ഈ ക്രൂശ കിടക്കാൻ അങ്ങ് ചൂസ് ചെയ്ത് എൻ്റെ പൊസിഷൻ ഇതാണെന്നുള്ളത് ഞാൻ മനസ്സിലാക്കി. യേശുവിൻ്റെ പൊസിഷൻ ഏതാ? സിംഹാസനം. അവനെ ഞാൻ ഇറക്കി വിടത്തില്ല. അവൻ്റെ കർത്തൃത്വത്തെ തിരിച്ചറിയുമ്പോൾ, എൻ്റെ ഡിസൈപ്പിൾഷിപ്പ്, അവൻ്റെ ലോർഡ്ഷിപ്പ് മനസ്സിലാക്കുമ്പോൾ, എൻ്റെ ശിഷ്യത്വം എന്ന് പറയുന്നത് എനിക്കൊരു ഭാരമല്ല.
ഈ സന്ദേശം ശ്രവിക്കുക മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾക്കൊള്ളപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുവാൻ www.charismaticassembly.org എന്ന വെബ്സൈറ്റ് സന്ദർശിച്ചാൽ